പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ പകൽക്കാലം ദൈവത്തിന്റെ മുൻപിൽ യേശുക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവിന്റെ മുൻപിൽ ക്രിസ്തുവിൽ കൂടി വരുവാൻ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ പുറത്ത് ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും, അതായത് സഭയ്ക്ക് പുറത്ത് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വന്ദനമറിയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം ഇപ്പോൾ മാത്രമല്ല, ഇനിയും ഇത് സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരും സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിലേക്ക് കടന്നു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൈവരാജ്യ സുവിശേഷ സന്ദേശമാണ് നിങ്ങൾ ഇവിടെ കേൾക്കുന്നത്. ദൈവരാജ്യ സന്ദേശത്തില് അറിയിക്കുന്ന കാര്യം, ദൈവം എന്തിനു വേണ്ടിയാണ് മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചത്, ദൈവം എന്താണ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഇന്നത് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, ദൈവത്തിന്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇല്ല എങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ അറിയിക്കട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം മാനവരാശിയെ കുറിച്ച് എന്താണ് എന്ന്. എപ്പോഴും ബൈബിളിലെ വചനപ്രകാരം മാത്രം സംസാരിക്കണം, അത് അല്ല എങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് എപ്പോഴും നിങ്ങളെ ഓർപ്പിക്കാറുണ്ടല്ലോ. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നവർക്കായി സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? 31:26 ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പറയാണ്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പോ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ എന്തിനാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യേശുക്രിസ്തു പറഞ്ഞതുപോലെ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയാണ് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചത് അങ്ങനെയായിരുന്നു. ആരിൽ നിന്ന്? ഞാൻ വളർന്നു വന്ന ആ കത്തോലിക്ക മണ്ഡലം, അതിനുശേഷവും തുടർന്നും വീണ്ടെടുക്കപ്പെട്ട കൂട്ടരുടെ മണ്ഡലത്തിലേക്ക് കടന്നൊക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ ഒരു വാക്യം തിരുവചനത്തിൽ ഇല്ല. എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം, മനുഷ്യനും ദൈവത്തെ ആരാധിക്കണം. പക്ഷെ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് 31:26 പറയുന്നു, അതുതന്നെ 28 പറയുന്നു, ഇതാ നമ്മൾ ഈ ഭൂമിയുടെ ഭരണം, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഈ സത്യം അറിയുമ്പോൾ, സത്യം ഈ ഏറ്റെടുത്താൽ ആ സത്യം നിങ്ങളെ സ്വന്തമാണ്, ഇല്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ അങ്ങ് പോകും. ഇതൊരു സത്യം മാത്രമാണ്, ഇതിൽ അനേക സത്യങ്ങളും. ഇനി അടുത്തത്, ഭൂമിയെ വാഴുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിലും ഇന്ന് മനുഷ്യനെ മരണം വാഴുകയാണ്, മരണത്തിന്റെ അധികാരിയായ പിശാചി വാഴുകയാണ്. അതെങ്ങനെ സംഭവിച്ചു? പിശാച് ആദ്യ കുടുംബത്തെ തന്നെ വഞ്ചിച്ചു. തന്ത്രപൂർവമായ ഒരു സന്ദേശം ആദ്യ കുടുംബത്തിന് കൊടുത്തു. ദൈവം എന്ത് ചെയ്തതെന്ന് പറഞ്ഞു, അത് ചെയ്താൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നൊരു തന്ത്രപൂർവമായ സന്ദേശം കൊടുത്തിട്ട് ആദ്യ കുടുംബത്തെ വീഴ്ച്ചു, അതോടുകൂടെ സകല മാനവരാശിയും മരണത്തിന്റെ കീഴിലായി. ഇന്ന് സർവലോകവും ദുഷ്ടന്റെ കീഴിലാണ്, പിശാചിന്റെ കീഴിലാണ്. എന്നാൽ ആ പിശാചിന്റെ കീഴിൽ നിന്ന് അവന്റെ ഭരണത്തെ മാറ്റിയിട്ട് ദൈവം ഈ ഭൂമിയുടെ ഭരണം നമുക്ക് തരുവാൻ, കിങ്ഡം നമുക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് യേശു ക്രിസ്തു വന്ന് ഇവിടെ 3.5 വർഷം സുവിശേഷമായിട്ട് പറഞ്ഞത്. ദൈവരാജ്യം, ദൈവത്തിന്റെ ഭരണം വരാൻ പോകുന്നു. പിശാചിന്റെ ഭരണത്തെ മാറ്റിയിട്ട്, സർവ്വലോക ദുഷ്ടന് കീഴിൽ കിടക്കുന്നല്ലോ, അത് മാറ്റിയിട്ട് ദൈവത്തിന്റെ ഭരണം വരാൻ പോകുന്നു. മനുഷ്യ, നീയെ നിന്റെ സ്വന്തം ഭരണത്തിൽ നിന്ന്, സ്വന്തം രാജ്യത്തിൽ നിന്ന് മാനസാന്തരപ്പെടുക, സ്വയത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക എങ്കിൽ ദൈവം ഈ ഭൂമിയുടെ ഭരണം നിന്റെ കയ്യിലെത്തി. ഇതാണ് ഈ ബൈബിളിലെ സന്ദേശം. എന്നാൽ ഇന്ന് ഈ സന്ദേശം ജനത്തിന് കിട്ടുന്നില്ല. കാരണം ആദ്യ കുടുംബത്തെ തന്ത്രപൂർവം ചതിച്ച പിശാച് ഇന്നും മനോഹരമായ ആത്മീക സദ്യകളിലൂടെ ഈ സത്യത്തെ മറക്കുകയാണ്. ആരുടെ അടുക്കൽ? ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അടുക്കൽ. എന്നാൽ ലോകത്തിൽ എങ്ങനെയാണ് മറക്കുന്നത്? ലോകത്തിൽ മനുഷ്യരുടെ ഉള്ളിൽ ലോകം നേടുക എന്ന സന്ദേശം ഇട്ടുകൊണ്ട്, ലോകത്തിൽ വലിയവനാകുക, പ്രഗത്ഭനാകുക, പേരെടുക്കുക എന്ന സന്ദേശം ഇട്ടുകൊണ്ട് ലോകമക്കളുടെ ഇടയിൽ മറക്കുന്നു. എന്നാൽ ലോകമക്കളുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട്, സഭയിലേക്ക് ചേർക്കപ്പെട്ട വ്യക്തികളുടെ ഉള്ളിൽ മനോഹരമായ ആത്മീക സന്ദേശങ്ങൾ, അതായത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും, നിനക്ക് ദൈവത്തെ പോലെയാകണ്ടേ, ഇങ്ങനെയുള്ള വളരെ സ്പിരിച്വലി ഫിൽഡ് ആയിട്ട് തോന്നുന്ന സന്ദേശങ്ങളിലൂടെ അവ മറക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഏതായാലും പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവന്റെ ആ ഭരണം പോകരുത്. എന്ത് കുതന്ത്രം ചെയ്തിട്ടാണെങ്കിലും അവന്റെ ഭരണം പോകരുത്, ഇതാണ് അവന്റെ ലക്ഷ്യം. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വരുന്നത് ചിന്ത എന്ന് നിങ്ങളോട് പറയാം. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നു ഒരു സിനിമയ്ക്ക് കടന്നത്. അപ്പൊ ഞാൻ അവിടെ കണ്ടൊരു രംഗമുണ്ട്, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കോളേജ് സമരം നടക്കുക, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, എന്നിട്ട് തങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ, ഫേവർ കിട്ടാൻ വേണ്ടി അതിൽ ഒരു പാർട്ടിക്കാരൻ ചെയ്തത്, ഇതാ പുതിയതായിട്ട് ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, അതായത് ഒരു ഫ്രഷ് സ്റ്റുഡന്റ്, ഫസ്റ്റ് ഇയർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഫസ്റ്റ് സെക്കൻഡ് ഇയറോ. അപ്പോ ആ സ്റ്റുഡന്റിനെ, അവരൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നവന്, അവനെ തങ്ങളുടെ സമരത്തിന്റെ മുമ്പിൽ നിർത്തി, എന്നിട്ട് തങ്ങളുടെ റിക്വയർമെന്റ് പറഞ്ഞു. റിക്വയർമെന്റ് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു, നീ നിന്റെ തലയിൽ മണ്ണെണ്ണ ഒഴിക്കണം, ഇന്ന റിക്വയർമെന്റ് നടത്തി തന്നില്ല എന്ന്. അപ്പൊ നീ മണ്ണെണ്ണ ഒഴിക്കണാകുമ്പോ അവരാ റിക്വയർമെന്റ് നടത്തി തരും. എന്നിട്ട് സമരത്തിന്റെ മുമ്പില് ഇതാ ഇവൻ സ്വയമായിട്ട് ഇവന്റെ തലയിൽ തന്നെ മണ്ണെണ്ണ ഒഴിച്ചു. മണ്ണെണ്ണയോ പെട്രോളോ ചെറുപ്പത്തിൽ കണ്ടതാണല്ലോ, ഓർക്കുന്നില്ല, ക്ലിയർ ആയി. തുടർന്ന് ഇവരുടെ ആ രാഷ്ട്രീയ കളി, അതായത് ഇതൊരു സിനിമയാണ്, നടക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇതിലെ ആ സൂത്രശാലിയായ ആ രാഷ്ട്രീയക്കാരനായ നേതാവ് പറയലുണ്ട്, ഇവൻ മണ്ണെണ്ണ ഒഴിച്ചു നിൽക്കുന്ന സമയത്ത് ആ സൂത്രശാലിയായ അതേ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഒരു തീപ്പെട്ടി അറിയാതെ വരച്ചിട്ട് ഇവന്റെ മേലെ കിട്ടുണ്ട്, അവൻ അവിടെ നിന്ന് കത്തി. എന്നിട്ട് ഇവര് പറഞ്ഞത് എന്നാന്നറിയാമോ, ഓപ്പോസിറ്റ് പാർട്ടിക്കാര് ഇവനെ കത്തിച്ചു, അങ്ങനെ ഞങ്ങൾക്കൊരു രക്തസാക്ഷിയെ കിട്ടി. അപ്പോ തങ്ങളുടെ പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന ആ ഒരു തലം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാപട്യമാണ്. പിശാച് ഇതിനേക്കാൾ എല്ലാം കാപട്യമുള്ള, അത് താൽക്കാലിക ഭരണത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തത്. തന്റെ ആളുകളെ തന്നെ, തങ്ങൾ തന്നെ കൊന്നിട്ട് മറ്റുള്ളവരാണ് അതിന്റെ കാരണക്കാരനൊക്കെ വലിച്ചു വെച്ച് തങ്ങൾക്ക് രക്തസാക്ഷി ഉണ്ടാക്കി കൂടുതൽ വോട്ട് തേടാൻ ശ്രമിക്കും, തങ്ങളുടെ ഭരണം നിലനിർത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കും. പിശാചും ഇന്ന് സർവ്വലോകം ദുഷ്ടന്റെ കീഴിലാണ്. അവന്റെ ഭരണം നിലനിർത്താൻ അവൻ എന്ത് കുതന്ത്രങ്ങൾ കാണിക്കും. അപ്പോൾ ഈ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ റോമ 14:20 പറയുന്ന സമാധാനത്തിന് നിയമം വേഗത്തിൽ സാത്താനെ, ഇന്ന് സർവ്വലോകം വാഴുന്ന സാത്താനെ സഭയുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. ഇതിന് സഭകൾ അറിയത്തില്ല, കാരണം ഇതൊന്നും അറിയാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു പിശാച്. മനസ്സിനെ കുരുടാക്കി, മറ്റൊരു സന്ദേശം വിട്ട് അവരുടെ മനസ്സിനെ കുരുടാക്കി. ആ സന്ദേശമോ ബ്യൂട്ടിഫുൾ സന്ദേശമാണ്. ഇതാണ് നിങ്ങൾ നേരത്തെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. എന്റെ സഹോദരങ്ങൾ, ഇത് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തെറ്റായി ധരിച്ച പലരും ഇതിലുണ്ട്, അവരിന്ന് തിരുത്തുകയും കൂടി ചെയ്യും. എന്റെ തലയായ, എന്റെ കർത്താവായ, എന്റെ നാഥനായ യേശുവിനെ താഴ്ത്തിക്കെട്ടുക അല്ല ഇവിടെ ചെയ്യുന്നത്. യേശു എന്റെ കർത്താവാ. പകരം പിശാച് ഇവിടെ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞതുപോലെ, ആദ്യ കുടുംബത്തോട് പറഞ്ഞതുപോലെ, യേശുവിനെ കൊണ്ട് തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തെ മറക്കുകയാണ്. യേശുവിനെ കൊണ്ട് തന്നെ യേശു പ്രസംഗിച്ച സുവിശേഷത്തെ മറക്കുകയാണ്. ഇത് ജനം തിരിച്ചറിയണം, ഇത് സഭ തിരിച്ചറിയണം. 6000 വർഷമായിട്ട് ഇവനിത് മറച്ചിട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഈ വചനത്തിലൂടെ കാണിക്കുന്ന വർഷം ദാ ഞാൻ അവിടെ മാനസാന്തരപ്പെടാൻ തയ്യാറാണ്. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചിന്ത എന്ന് പറയുന്നത്, പിശാച് എന്നൊരു ശത്രു നമുക്കുണ്ട്. അവൻ അലർന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് നമ്മൾ ചിത്തത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരത്വങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിലെ ആത്മീയ ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ നമ്മളെ ഇന്ന് മരണത്തിൽ പിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ അപ്പുച്ചന്മാരെയും ഒന്നും കാണാത്ത എല്ലാത്തിനും മരണം കൊണ്ടുപോയി. എന്നാൽ ഇനി മരണമില്ലാത്തൊരു ലോകത്തെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ ഒരുക്കിയെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ നമ്മളെ കബളിപ്പിക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. സെക്കോർ 2:11, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. എപ്പോഴാണ് തോൽപ്പിക്കുന്നത്? അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരായാൽ. അവൻ തന്ത്രങ്ങളിലൂടെയാണ്. അവൻ AK-47 കയ്യിലില്ല, അവന്റെ കയ്യിൽ ഹൈഡ്രജൻ ബോംബില്ല, അവന്റെ കയ്യിൽ ആറ്റം ബോംബില്ല, അവന്റെ കയ്യിൽ വേറെ ഒന്നും ഇങ്ങനെയുള്ള യാതൊരു സാമഗ്രിയും ഇല്ല. അവന്റെ കയ്യിലുള്ളത് തന്ത്രങ്ങളാണ്, തന്ത്രങ്ങൾ. ആ തന്ത്രങ്ങൾ വരുന്ന സന്ദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നിങ്ങൾ വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നീ കൂട്ടത്തിൽ കടന്നു വന്ന ചില സഹോദരങ്ങളെ നിങ്ങൾ ഓർപ്പിക്കട്ടെ. ഇപ്പോൾ സഹോദരങ്ങളെ, നമ്മള് ഒരല്പം മുമ്പ് കേട്ടത് ഒരു പാസ്റ്ററുടെ ഭാര്യയുടെ സാക്ഷ്യമാണ്. പാസ്റ്ററും നമ്മുടെ കൂടെ സോം മീറ്റിംഗിൽ ഇപ്പോ ഉണ്ടല്ലോ. ആ പാസ്റ്ററുടെ ഭാര്യയുടെ സാക്ഷ്യം കേട്ടോ. ആ പാസ്റ്ററുടെ ഭാര്യ ആരായിരുന്നു? ആദ്യം ഡിവൈൻ കോട്ട ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകയായിരുന്നു. ശരിയല്ലേ? നിങ്ങളെല്ലാം കേട്ടതല്ലേ? സൂം മീറ്റിംഗിൽ ഉള്ളവരോട് ചോദിക്കുന്നേ. അത് കഴിഞ്ഞൊരു പാസ്റ്ററുടെ ഭാര്യയായി. എന്നാൽ ദൈവരാജ്യത്തിന്റെ ഈ മീറ്റിംഗിൽ എത്തുന്നത് വരെ ആ സഹോദരി പറഞ്ഞത് കേട്ടോ, ഞാൻ ക്രിസ്തു വരെ, യേശു വരെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നുള്ളൂ. യേശു വരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. യേശുവിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല. യേശു വരെ ഞാൻ എത്തി. നമ്മളെല്ലാം ഇപ്പൊ കേട്ടതല്ലേ? നമ്മുടെ 2 ചെവി കൊണ്ട് എന്റെ യേശു വരെ എത്തി, യേശുവിന്റെ അപ്പുറത്തേക്ക് പോവാഞ്ഞേ. ഇതാണ് സാത്താന്റെ ചതി. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള ഒരു സുവിശേഷമുണ്ട് എന്നും ആ സുവിശേഷത്തിൽ താൻ വെളിപ്പെടുത്തുന്നത് തന്നെ ഭൂമിയിലേക്ക് അയച്ച അദൃശ്യനായ പിതാവിനെയാണ് എന്നും, അതായത് പിതാവിന്റെ രാജ്യത്തെയാണ് എന്നും, ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് വെളിപ്പെടുത്തുന്നില്ല. യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ പിശാച് എന്ത് ചെയ്തു? മനുഷ്യന്റെ മനസ്സുകളെ ഒക്കെ കുരുടാക്കി, ലോകമക്കളെ ലോകമിട്ട് കുരുടാക്കി. അങ്ങനെ അവർ സർവ്വലോകവും നേടി 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 ജീവനെ നേടാതെ തീരുന്നു. ഇതാ കർത്താവ് പറഞ്ഞത്, നീ സർവ്വലോകവും നേടിയിട്ട് നിന്റെ ജീവനെ നേടുന്നില്ലെങ്കിൽ എന്താണ് കാര്യം? എന്നാൽ ഭക്തന്മാരെ, യേശു രക്ഷിതാവായി സ്വീകരിച്ചവരെ യേശു വരെ കൊണ്ടുവരുന്നു. എന്നിട്ട് പറഞ്ഞു യേശുവാണ് ദൈവമാണെന്ന് ആരാധിച്ചോ, അത്രേ ഉള്ളൂ. ഈ പുസ്തകം അതല്ല സന്ദേശം പറയുന്നേ. യേശുവിന്, യേശുവിന്റെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ആരും കുറയ്ക്കരുത്. എന്നാൽ സഹോദരി പറഞ്ഞപ്പോ ഒന്ന് രണ്ട് പോയിന്റിലേ ശ്രദ്ധിച്ചു. അങ്ങനെ പറയരുത്. ഒന്ന്, യേശുക്രിസ്തു ദൈവമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് സഹോദരി, പക്ഷെ സഹോദരി കേട്ടതിന് മനസ്സിലാക്കിയ കാര്യമായിരിക്കാം, അങ്ങനെയായിരിക്കും തിരിഞ്ഞത്. രണ്ട്, യേശു അപ്പച്ചാന്ന് ഞാൻ വിളിച്ചു. അങ്ങനെ വിളിക്കരുത്. നോ, യേശു അപ്പച്ചാന്ന് വിളിച്ചു, ദേർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. മക്കള് ഉള്ളവനാണ് അപ്പനെന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഇത് നിങ്ങളോട് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞ യോഹന്നർ 17:3 പറഞ്ഞ ഏക സത്യ ദൈവം പിതാവാണെന്ന് യേശു പറഞ്ഞതിന് നമ്മൾ ആമേൻ പറയണം. ദൈവം ഒന്നേ ഉള്ളൂ, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ എന്ന നമ്മൾ ലോവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹയർ അണ്ടർസ്റ്റാൻഡിംഗ് നിൽക്കുമ്പോൾ രണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തു യേശയോ 9:6 പറയുന്ന എല്ലാ രൂപവും യേശുവിനുണ്ട്. പക്ഷെ ഓരോ സമയവും ഓരോ രൂപമാണെന്ന് മാത്രം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 8-10 ദൈവദാസന്മാർ, ഞാന് ഈ പുസ്തകത്തിലെ വചനപ്രകാരം എന്തെങ്കിലും തെറ്റാണ് പറയുന്നതെങ്കിൽ തിരുത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിലൊരു ദൈവദാസൻ വിളിച്ചു, കാര്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ സൂമിൽ ഞാൻ നോക്കുമ്പോൾ ഒരു 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് ഉണ്ടെങ്കിൽ മിനിമം ഒരു 12 പേര്, ഒരു 10 പേരെങ്കിലും ഉണ്ടെന്ന് കൂട്ടിക്കും. അപ്പോ 8-10 ദൈവദാസന്മാര് ചുറ്റും ഇരുന്നു, ഞാൻ ഒറ്റയ്ക്ക്. അവരോരോ വചനങ്ങളും ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പൊ ആ വചനങ്ങളിലൂടെയല്ല, ആ വചനത്തിന്റെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളും ആ വചനം യേശുവിന്റെ വചനത്തോട് പൊരുത്തപ്പെടാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ, പ്രിയ സഹോദരങ്ങളെ, അവര് ചൂണ്ടിക്കാണിച്ച വചനങ്ങളൊന്നും സത്യമല്ല എന്നും അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളാണ് എന്നും ഏകദേശം ഒരു 5 മണിക്കൂറോളം അതിന്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ഇട കൊടുത്തു. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ദൈവത്തിനും അറിയാം, അവർക്കും അറിയാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, യേശു 9:6 പറയുന്ന എല്ലാ ഭാവവും യേശുവിന് ചേരുന്നതാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത്ഭുത മന്ത്രി, വീരന ദൈവം, സമാധാന പ്രഭു, ഇതെല്ലാം യേശുവിന് ചേരുന്നതാണ്. പക്ഷേ വ്യത്യസ്ത ടൈമുകളിലാണെന്ന് മാത്രം. അതിലൊരു ദേവാസനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, അങ്ങ് നേരത്തെ ജനിച്ചപ്പോ ഇത്ര ഉണ്ടായിരുന്നു? ഇല്ല, ഒരു ശിശുവായിരുന്നു. ശിശുവായ അങ്ങ് പിന്നെ അടുത്തത് ഒരു മകനായി വന്നു, ശരിയല്ലേ? മകനായ വളർന്ന അങ്ങ് വിവാഹം കഴിച്ചപ്പോൾ ഒരു ഭർത്താവായി, ശരിയല്ലേ? ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു അപ്പനായി, ശരിയല്ലേ? അപ്പനായ അങ്ങ് ഇപ്പൊ ശിശുവാണോ? അല്ല, ശിശു ആയിരുന്നു, ഇപ്പൊ അപ്പനാണ്. ഇതേപോലെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പല സ്റ്റേജുകളുണ്ട്. യേശു ക്രിസ്തു ആരംഭമില്ലാത്തവനാണ്, ആൽഫയാണ്. യേശു ക്രിസ്തു നേരത്തെ ദൈവമായിരുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ, അതായത് ദൈവരൂപം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെ തന്നെ ഒഴിച്ചു. അപ്പോ അനാദിയിൽ യേശു ആരായിരുന്നു? നമ്മൾ 3 സ്റ്റേജായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ എനിക്ക് തോന്നുന്നു ഒരു 16-17 മെസ്സേജ് ഒരുപക്ഷെ ഇപ്പൊ ഉണ്ടാവുമായിരിക്കാം കണക്ഷനായിട്ട്. അതൊന്ന് ചെയിനായിട്ട് കേക്ക്, എന്നിട്ട് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിച്ച് പറയുക. ശ്രദ്ധിച്ചാട്ടെ, ദൈവമായിരുന്നവൻ, ദൈവ സ്വരൂപത്തിലിരുന്നവൻ അനാദിയിൽ യേശുക്രിസ്തു ദൈവമായിരുന്നു, ദൈവത്തിലുള്ളവനായിരുന്നു. എന്നാൽ ആദിയിലേക്ക് വന്നപ്പോൾ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ തുടങ്ങി സൃഷ്ടിപ്പിന് തൊട്ട് മുമ്പ്. അപ്പോൾ ദൈവം തന്നെ സ്പ്ലിറ്റ് ആകുകയാണ്, ഒരു പാർട്ട് സ്പ്ലിറ്റ് ആയിട്ട് ദൈവം തന്റെ മകന് ജന്മം കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ എന്റെ പ്രിയ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ ദൈവദാസന്മാർ എന്നോട് പറഞ്ഞൊരു കാര്യം, അത് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ഉയർപ്പിനെ കുറിച്ചാണ്. ഞാൻ അവരോട് വ്യക്തതയോട് പറഞ്ഞു, അല്ല അല്ല, കാൽവരി മറിയയുടെ ഉള്ളിൽ ജനിച്ചപ്പോഴല്ല മകനായത്, കാൽവരി ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റപ്പോഴല്ല മകനായത്, അതിനു മുമ്പേ, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ ദൈവം തന്നിൽ നിന്ന് തന്നെ ജനിപ്പിച്ചതാണ് യേശു ക്രിസ്തുവിനെ. അവര് പറഞ്ഞു, യേശു ക്രിസ്തുവിന് അങ്ങനെ ജനനമില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ വചനമാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കടന്നു വന്നാട്ടെ ക്ലോസ് ലേഖനം. അതിന്റെ 1-ാം അധ്യായം 15-ാം വാക്യം വായിച്ച,
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനും ആകുന്നു.
സ്വർഗത്തിലുള്ളതും ശ്രദ്ധിച്ചാട്ടെ, യേശു ക്രിസ്തു ആരാണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ദൈവം അദൃശ്യനാണ്, ആ ദൈവം വെളിപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഇന്ന് ആ ദൈവം നമ്മളിലൂടെ യേശുവിലൂടെ വെളിപ്പെടുന്ന പോലെ നമ്മളിലൂടെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജനത്തിലൂടെ. പക്ഷെ നടക്കുന്നില്ല നല്ലൊരു പങ്കിലും, കാരണം ദൈവ സന്ദേശം കിട്ടുന്നില്ല ജനത്തിന്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ തന്നെ മാറിയിരിക്കുന്ന പുത്രൻ തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് നമ്മളും ചെയ്യണം. ഇന്ന് യേശുവിന്റെ സഹോദരങ്ങളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളെ അവൻ സഹോദരന്മാരെന്ന് വിളിക്കാൻ യാതൊരു നാണോ യേശുക്രിസ്തുവിനില്ല. ദൈവത്തിന്റെ വചനോതാ പറയുന്നത് വിളിക്കുന്ന സഹോദരന്മാരെന്ന. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം, അവൻ അദൃശ്യനായതിന്റെ പ്രതിമയും ശ്രദ്ധിച്ചിട്ടെ സർവ സൃഷ്ടിക്കും ആദ്യജാതനും, എല്ലാ സൃഷ്ടികൾക്ക് മുമ്പ് സകലത ഉണ്ടാക്കുക, അദൃശ്യവും ദൃശ്യവുമായ സകലത ഉണ്ടാക്കുകയാണ്. താഴെഴുതിയിരിക്കുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ട് സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു മുഖാന്തരം, വചനം മുഖാന്തരം, പുത്രൻ മുഖാന്തരമാണ് സകലം സൃഷ്ടിക്കപ്പെട്ടത്. പിതാവ് പുത്രനിലൂടെയാണ് അതൊക്കെ സൃഷ്ടിച്ചത്. പക്ഷെ ഇതിനെല്ലാം മുമ്പ് ആദ്യ ജാതകം, സൃഷ്ടികൾക്ക് മുമ്പുള്ള ജാതകം, അല്ലാണ്ട് മറിയയിൽ ജനിച്ചപ്പോഴല്ല ആദ്യ ജാതകം, അതായത് കാൽവരിക്കുരിശ് ഉയർത്തെഴുന്നേറ്റപ്പോഴല്ല ആദ്യ ജാതകൻ, അതായത് സകല സൃഷ്ടികൾക്കും മുമ്പേ ആദ്യ ജാതൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫസ്റ്റ് ബോൺ, ജനിച്ചവൻ, ആദ്യമായി ജനിച്ചവൻ. ഇതാണ് 2-ാം സങ്കീർത്തനവും ഹെബ്രായ ലേഖനവും ഒക്കെ പറയുന്നത്, നീ എന്റെ പ്രിയ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സൗരം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനു മുമ്പ് ദൈവം ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷനിലേക്ക് പോവാണ്. ദൈവത്തിൽ തന്നെ, ദൈവം തന്നെ രണ്ടാകുകയാണ്. ദൈവം രണ്ടാകുമ്പോ രണ്ട് ദൈവം അവിടെ ഇല്ല, ഒരു ആ താഴേക്ക് വന്ന ആളുടെ പേര് പുത്രൻ എന്നാണ് വിളിക്കുന്നത്, പുത്രൻ. മനസ്സിലായോ? ആ പുത്രനാണ് വചനം, ആ പുത്രനാണ് ക്രിസ്തു. വചനം, തുടർന്ന് ആ വചനമാണ് മാംസമായി ഭൂമിയിലേക്ക് വന്നത്, അപ്പോഴാണ് സമയത്തിലേക്ക് വന്നത്. അപ്പൊ 3 സ്റ്റേജുകളാണ്, മറക്കരുത്. അനാദി, അനാദിയിലെ യേശു ആരാ? ദൈവം, ഏകസത്യ ദൈവം. മനസ്സിലായോ? ആദിയിലേക്ക് വന്നപ്പോഴോ, സൃഷ്ടിപ്പിന് തൊട്ട് മുമ്പ് വന്നപ്പോഴോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, ഒരേ ഒരു പുത്രൻ. തുടർന്ന് പുത്രനിലൂടെയാണ് സൃഷ്ടിപ്പ് മുഴുവൻ നടത്തുന്നത്. ഇതിന്റെ നിഴലാണ് ദൈവം ആദ്യം ഉണ്ടാക്കിയത് ആദത്തെയാണ്. പക്ഷെ ആദത്തിന്റെ ഉള്ളിൽ ആരും കൂടി ഉണ്ട്? ഹവ്വയുണ്ട്, നമ്മളെല്ലാം ഉണ്ട്. ഉൽപ്പത്തി 5 പറയുന്നു, ദൈവം അവർക്ക് ആദം എന്ന് പേരിട്ടു. അപ്പോ ആദം എന്ന് പേരിട്ട് ഉള്ളപ്പോ ഹവ്വ ഇല്ല, പിന്നെ ഹവ്വയെ ഉളവാക്കിയ ആദത്തിന്റെ ഉള്ളിൽ നിന്നാണ്. ഇതേപോലെ ദൈവത്തിൽ തന്നെ ജനിച്ചതാണ് ദൈവപുത്രനായ ക്രിസ്തു. ഒറ്റ സ്പീഷ്യസ് ക്ലാസ് തന്നെ, ദൈവം തന്നെ, പക്ഷെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഏക സത്യ ദൈവമായ തന്റെ പിതാവല്ല താൻ, താൻ പുത്രനാണ്. സ്പീഷ്യസ് ക്ലാസിൽ താൻ ദൈവം തന്നെ, പക്ഷേ യേശു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവല്ല താൻ പുത്രനാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനത്തിൽ പറയുന്നത്, പിതാവ് പുത്രനോട് പറയുകയാണ്, പുത്രനോടോ ദൈവമേ നിന്റെ ദൈവം. ഇതെന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്? ഡയറക്റ്റ് ഒറ്റയടിക്ക് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുവാനുള്ള വ്യവസ്ഥ ദൈവത്തിന് നമുക്ക് തരുന്നില്ല. അങ്ങനെയല്ല, യേശു ക്രിസ്തു ദൈവം തന്നെയാണ്, പക്ഷെ ഏതല്ല, ആരല്ല. യേശു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവല്ല താൻ, താൻ ആരാ? പുത്രനാണ്. സ്പീഷ്യസ് ക്ലാസിൽ താൻ ദൈവം തന്നെയാണ്, പക്ഷേ താൻ പിതാവുമായ ദൈവമല്ല. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. എബ്രായ ലേഖനത്തിൽ കടന്നു വന്നാട്ടെ, 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ച് ഇട്ടുപോലെ താഴെ.
പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ നീ പൂർവകാലത്തെ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു.
ശ്രദ്ധിച്ചേ, ഇത് പിതാവ് വേറൊരാളുടെ പേരെ വിളിച്ചു പറയണം, ദൈവമേ എന്ന് വിളിച്ചു പറയാം. പക്ഷെ ഇത് ആരോടെ പറയുന്ന മുഴുവൻ? പുത്രനോടാണ്. അവന്റെ അതുകൊണ്ട് ആദ്യമാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ആരോടാ? പുത്രനോടോ, പുത്രനോടോ. അപ്പൊ പറയുന്നത് പുത്രനോടാണ്. ഇപ്പോ ഇത് രണ്ട് സെപ്പറേറ്റ്. ദൈവമേ എന്ന് വിളിക്കുമ്പോ സ്പീഷ്യസ് ക്ലാസിൽ, അതായത് നിങ്ങളൊരു മനുഷ്യനാണ് അല്ലെ, മനുഷ്യനായ നിങ്ങളുടെ പുത്രൻ സ്പീഷ്യസ് ക്ലാസ്സിൽ ആര് തന്നെയാ? മനുഷ്യൻ തന്നെയല്ലേ? ഒരുപക്ഷെ നിങ്ങളെ പലരും വിളിച്ചിട്ടുണ്ടാവും പല സ്ഥലത്ത് ചെല്ലുമ്പോ, ഏയ് മനുഷ്യ എങ്ങ് വന്നേ. നമ്മൾ പേരറിയാമെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും അങ്ങനെ വിളിക്കത്തില്ല, പേരറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വിളിക്കും. ശ്രദ്ധിച്ചേ, സ്പീഷ്യസ് ക്ലാസിൽ നമ്മളെല്ലാവരും, ക്രിസ്തുവും എല്ലാ ദൈവപുത്രന്മാരും, ദൈവം എന്ന് വെച്ചാൽ അതിന്റെ പുറകിലത്തെ ആ ഗ്രീക്ക് ലെറ്റർ തിയോസ്, നമ്മളെല്ലാവരും തിയോസ, എല്ലാവരും തിയോസ. ആത്മാവ് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുന്ന ഏവരും തിയോസ, എല്ലാ ദൈവപുത്രന്മാരും തിയോസ. അവരെല്ലാം ദൈവങ്ങൾ തന്നെയാ, പക്ഷെ ഏത് ദൈവം അല്ല. യേശു ക്രിസ്തു യോഹന്നാൻ 17:3 പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവല്ല, ആ പിതാവിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തർ. പക്ഷെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ആദ്യജാതൻ, അതായത് തന്റെ ഒരേ ഒരു പുത്രൻ, തന്റെ ഏകജാതനാണ്. ആ ഏകജാതനായ ആ ക്രിസ്തു, തന്റെ വചനമാണ് സകലത്തെയും ആ ക്രിസ്തുവിലൂടെയാണ് പിതാവ് സൃഷ്ടിച്ചത്. ആ ക്രിസ്തുവിന് എന്തില്ല? ആരംഭമില്ല. ആരം ക്രിസ്തുവിന്റെ ആരംഭം അവിടെയാ? ദൈവം. ഇതുകൊണ്ടാണ് ക്രിസ്തു ആൽഫ എന്ന് പറയുന്നത്, ഇത് ക്രിസ്തു ഒമേഗ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്ററിന്റെ ആദ്യ അക്ഷരവും അവസാന അക്ഷരവും ആണ്. ഒമേഗ എന്ന് പറയുന്ന അവസാനമില്ല, കാരണം അവസാനം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു എവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല, ക്രിസ്തു അവിടെ ദൈവപുത്രനായി കുഞ്ഞാടായി ദൈവത്തോട് കൂടെ നിലനിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരൊറ്റ സിംഹാസനം പിതാവ് പുത്രനോട് പങ്കെടുക്കുകയാണ്. ഇതാണ് മഹോന്നതനായ ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തുവിന്റെയും ആ പ്രത്യക്ഷം. ഒറ്റ സിംഹാസനത്തിൽ അവർ വീണ്ടും തുടരുകയാണ്, അവസാനമില്ല. ഇതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്, ഇതാ അവയോ അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ വഴുകിപ്പോ, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോ. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കവില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു മർമ്മം നാം മനസ്സിലാക്കണം. ഇന്ന് യേശു ക്രിസ്തു ആരാണ്? ഇന്ന് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്, നമ്മുടെ കർത്താവാണ്, ദൈവവചനമാണ്, കുഞ്ഞാടാണ്. ഇതാ നിത്യം ദൈവത്തോടു കൂടെ ഒരൊറ്റ സിംഹാസനം പങ്കിടുകയാണ്. നമ്മൾ എവിടെയാണ്? ആ ക്രിസ്തുവിനാണ്. ഇതാണ് സത്യതയും നിത്യജീവനും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ആരായിരുന്നു, ഇന്ന് ആരാണ്? യേശു ക്രിസ്തു ഇതാ ദൈവമായിരുന്നു. ഇതാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. ഫിലിപ്പി ലേഖനത്തിലേക്ക് വന്നേ, ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യാണ്, ഇപ്പോ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് തിരുത്തി തരികയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് നമ്മളിത് പറയുന്നതെന്ന് നമ്മൾ വീണ്ടും പറയും. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത് പിശാചിന്റെ തന്ത്രത്തെ തകർത്ത് താഴെയിടാൻ വേണ്ടിയാണ്. ഫിലിപ്പി ലേഖനം 2:6 വായിച്ച്,
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു.
ശ്രദ്ധിച്ചാടെ, അവിടെ പറയാണ് അവൻ ആദ്യം ഏത് രൂപത്തിലായിരുന്നു? പറ, അവൻ ദൈവ രൂപത്തിൽ ഇരിക്കെ. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസിനൊക്കെ പ്രാധാന്യമുണ്ട്. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:7 പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. Word was God. വചനം ദൈവമായിരുന്നു. ഇവിടെയും പറയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. അപ്പൊ അത് കഴിഞ്ഞു, അത് പാസ്റ്റ് ടെൻസാ, അത് വിചാരിക്കാതെ. ഇനി മലയാളം അവിടെ ഫോളോ ചെയ്ത് ശരിയാകത്തില്ല, ഇംഗ്ലീഷിലേക്ക് വരാം. ഞാനിപ്പോ തന്നെ അതിന്റെ കൂടെ തന്നെ KJV ഉണ്ട്, കാരണം മലയാളം എഴുതുമ്പോ തിരിച്ചെഴുതിപ്പോ ചില ഭാഗങ്ങളിൽ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഹു എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് കൗണ്ടഡ് നോട്ട് ദ ബീങ് ഓൺ ആൻഡ് ഇക്വാലിറ്റി വിത്ത് ഗോഡ് എ തിങ് ടു ബി ഗ്രാസ്പ്ഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ. പിന്നെ എന്ത് ചെയ്തു? ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെ തന്നെ ഒഴിവാക്കി. കണ്ടോ കണ്ടോ? അപ്പൊ അതിനു മുമ്പ് പാസ്റ്റ് ടെൻസ്, അപ്പൊ പ്രസന്റ് ടെൻസ്. തന്നെ തന്നെ ഒഴിവാക്കി. എന്താണ് ഒഴിവാക്കിയേ? ദൈവത്തോടുള്ള സമത്വം എനിക്ക് വേണ്ട. അപ്പൊ ദൈവത്തോടുള്ള സമത്വം എന്തുവാ? He is the source of everything. God is the source of everything. സോഴ്സിൽ നിന്ന് തന്നെ തന്നെ ഒഴിവാക്കി. തന്നെ തന്നെ ഒഴിവാക്കി പുത്രനായപ്പോൾ ഹി ഇസ് നോ മോർ സോഴ്സ്. ഇത് മറിയറുള്ളി ജനിച്ച കാര്യമല്ല പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സർവ സൃഷ്ടിക്കുമ്പോൾ ആദ്യ ജാതനം എന്ന് കേട്ടില്ലേ നിങ്ങൾ? അപ്പോഴുള്ള കാര്യമായി പറഞ്ഞ ഹി എംപ്റ്റിഡ് ഹിംസെൽഫ്. എന്തൊഴിവാക്കി? സോഴ്സ് എന്നുള്ള പദ്ധതി ഒഴിവാക്കി. സോഴ്സ് ആൻഡ് റിസോഴ്സ് ഉണ്ട്. ഭൂമി റിസോഴ്സ് ആണ്, സോഴ്സ് അല്ല. സ്വർഗമാണ്, ഏക സത്യദൈവമായ പിതാവാണ് സോഴ്സ്. സോഴ്സിൽ നിന്ന് തന്നെ 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 ഒഴിവാക്കി. അതിനെന്താ തെളിവ്? ഇതുകൊണ്ടാ യേശു ക്രിസ്തു പറയുന്നത്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് പിതാവായ ദൈവം ആരെയും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണാത്തത്. ആരെയും പിതാവായ ദൈവം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കേട്ടിട്ടില്ലേ? ഹെഡ് ഡിപ്പാർട്ട്മെന്റിലെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും റിപ്പോർട്ട് ചെയ്യും. ഇനി ആ ഹെഡ് പോയിട്ട് തന്റെ മുകളിലുള്ള ഹെഡിനെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ അടുത്ത ഹെഡ് പോയി അടുത്ത ആളെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഏറ്റവും അവസാനം ഒരു ഹെഡ് ഉണ്ട്. ആരെ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യമില്ലാത്തൊരു ഹെഡ്, അദ്ദേഹത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം ആരെയും റിപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ദൈവം ആരുടെ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടല്ല ദൈവം നമുക്ക് തരുന്നത്, എല്ലാം ദൈവത്തിന്റെ കയ്യിലുണ്ട്. അപ്പോ ആ സോഴ്സിൽ താന് തന്നെ തന്നെ എം ടി ആക്കി, ദൈവത്തോടെ സമത്വം വേണ്ട എന്ന് വെച്ച് എം ടി ആക്കി. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഒരു ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. ഈ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിക്കുക, അതിനെ മാനേജ് ചെയ്യുക. ആ ഒരു ഭാഗത്തേക്ക് താനങ്ങ് താഴുകയാണ്, ആ വരികയാണ് പിതാവിന് വേണ്ടി. ആ ഒരു ദാസൻ എന്നുള്ള നിലയിൽ ശുശ്രൂഷിക്കാൻ താൻ ഇറങ്ങി മാറുകയാണ്, പുത്രനായി മാറുകയാണ്. അങ്ങനെ തുടർന്ന് ദൈവം തന്റെ വചനത്തിലൂടെയാണ്, തന്റെ പുത്രനിലൂടെയാണ് ഈ സകലവും കാഴ്ച ദൃശ്യമായത് അദൃശ്യമായത് ഒക്കെ സൃഷ്ടിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചാട്ടെ, പുത്രൻ എപ്പോഴും പിതാവിൽ നിന്ന് ആരംഭിച്ചു തുടങ്ങുള്ളൂ. കാരണം പുത്രൻ പറയാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം പിതാവ് തന്നിട്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ദൈവം ആർക്ക് റിപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ പുത്രൻ താഴേക്ക് വന്നിരുന്നോ, പിന്നെ പുത്രൻ ദൈവത്തിൽ സ്വീകരിക്കണം. ഹീസ് നോ മോർ സോഴ്സ്, ദൈവത്തിൽ സ്വീകരിക്കണം. പിന്നെ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ദൈവത്തെ റിപ്പോർട്ട് ചെയ്യും, പിതാവിനെ റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ യേശുവിന്റെ ഓരോ ജീവിതത്തിലും പിതാവിനെ റിപ്പോർട്ട് ചെയ്യണം കണ്ടിട്ടുണ്ടോ? യോഹന്നാൻ 15:4 വരുമ്പോ യേശുക്രിസ്തു പിതാവിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാദർ ഇറ്റ്സ് ഫിനിഷ്ഡ്, നീ തന്നെ സന്ദേശിച്ചവർക്ക് കൊടുത്തു കഴിഞ്ഞു. യോഹന്നാൻ 19:30 കാലിൽ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യണം കണ്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഓരോ സമയം യേശു ക്രിസ്തു പിതാവിനെ തന്റെ തലയെ റിപ്പോർട്ട് ചെയ്യും. ഇതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറഞ്ഞത് ക്രിസ്തുവിന്റെ തല ദൈവം റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തിനാണ് ഗോഡ് ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ വെച്ചത്? സൃഷ്ടിപ്പിനും അതിന്റെ പരിപാലനത്തിനും വേണ്ടിയാണ്. എന്തിനാണ് ആ അദൃശ്യനായ ദൈവത്തിന്റെ മകൻ ആത്മാവാകുന്ന ക്രിസ്തു എന്തിനാണ് വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നത്? മാൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ച് മാനവകുലത്തെ വീണ്ടെടുക്കാനാണ്. അപ്പൊ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് മനസ്സിലാക്കിയിട്ട് കാര്യം മനസ്സിലാക്കിയാൽ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. വാക്യം,
ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു.
റിപ്പോർട്ടിംഗ് എന്തുകൊണ്ടാണ് യേശുടെ റിപ്പോർട്ട് ചെയ്യുന്നത്? താൻ ഇപ്പോ ദൈവ രൂപത്തിൽ ഇരിക്കുന്നത് എം ടി ചെയ്തു. ഇതാ താൻ ആ ദൈവത്തിന്റെ മകനായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഓരോ സ്റ്റേജും പ്രവർത്തി ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ഭൂമി നിന്നെ മഹത്വപ്പെടുത്തി, എങ്ങനെയാണ് നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവർത്തി കച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ എന്നിട്ട് പറയുന്നു, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ നീ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. എവിടെ? ദൈവത്തോടു കൂടെ. അപ്പൊ ഈ ഒരു മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ഇനി പല ഭാഗങ്ങളിലും നമുക്ക് കാണാം ക്രിസ്തു ഏതാ പിതാവിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. 19:30
യേശു കുളിച്ച് വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു.
പിതാവിന്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തന്റെ പ്രൊജക്ടിന്റെ രണ്ടാമത്തെ സ്റ്റേജ് പൂർത്തിയായി. ഇനി മൂന്നാമത്തെ പൂർത്തിയായി കിടക്കുന്നു. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, താൻ മുഖാന്തരം ദൈവത്തിനടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ പ്രൊജക്ട് എന്താണ്? നമ്മൾ ക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തിനടുക്കണം. താന് അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ദൈവത്തിന്റെ അടുക്ക വലതുഭാഗത്ത് പക്ഷം പിടിച്ച് വാദിക്കുകയാണ്. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. അപ്പോ ദൈവമായിരുന്നവൻ, ദൈവരൂപത്തിലിരുന്നവൻ ആദിയിൽ ഹി എംപ്റ്റിഡ് ഹിംസെൽഫ്, തന്നെ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. എന്തിനു വേണ്ടേ? ഇതാ ആ സൃഷ്ടിപ്പിന് വേണ്ടി. അതുപോലെ സൃഷ്ടിപ്പിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ജനിച്ചവൻ എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുന്നത്. അന്നേ ക്രിസ്തു ദൈവത്തിന്റെ മകനാണ്. ആ ദേവദാസന്മാർ പറഞ്ഞത് അങ്ങനെയല്ല, മറിയയുടെ ഉദരത്തിൽ നിന്നല്ല, ആ കാൽവരിക്കുശിലെ യാഗത്തിൽ യാഗത്തിൽ വന്നപ്പോഴാണ് മകനായത്. അവിടെ നമുക്ക് സഹോദരനായ മൂത്തവനായ മകനായത് അവിടെ വെച്ച. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിന്റെ മകനാണ്. ഗലാത്തി ലേഖനം നാലാം അധ്യായം നാലാം വാക്യം വായിച്ച്.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ.
എന്താണോ പറയണേ, സ്ത്രീയിൽ നിന്ന് ജനിച്ചപ്പോ പുത്രനായ എന്നാണോ പറയണേ, കാലവരുശിലെ മരണത്തിൽ ഉയർത്തെഴുതുമ്പോ പുത്രനായ എന്നാണോ പറയണേ? അതിനെല്ലാം മുമ്പ് പുത്രനായിരുന്നു. ദൈവം തന്നത് പുത്രനെയാ തന്നെ. അതാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അപ്പൊ സ്ത്രീയിൽ നിന്ന് ജനിച്ചപ്പോഴല്ല പുത്രനായത്, തന്റെ പുത്രനെയാണ് സ്ത്രീയിൽ നിന്ന് ജനിക്കാനായിട്ട് വിട്ടത്. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അതൊരു നിയോഗമായിരുന്നു, ഒരു വേലക്കാരുള്ളൊരു നിയോഗം. അത് ഇതുവരെയും തീർന്നിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം നാം മനസ്സിലാക്കുക. ഇനി പുത്രനായിട്ട് ഈ പുത്രൻ തിരിച്ചു വീണ്ടും പിതാവാകുന്നില്ല. പുത്രനാകുന്നതിന് മുമ്പ് താൻ ആരായിരുന്നു? താൻ ദൈവമായിരുന്നു. അവിടെ നിന്നാണ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദാ എന്റെ മകൻ 1997 ഡിസംബറിലാണ് ജനിച്ചത്. ഇവിടെ ആ 97 ജനിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ എന്റെ ഉള്ളിലായിരുന്നു. എന്റെ മകൻ അന്ന് ഷാജിയായിരുന്നു. പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഷാജിയല്ല, എന്റെ മോന്റെ പേര് ഡോൺ എന്നാണ്. ഇപ്പോ ഡോൺ ആണ്, പക്ഷേ ഞാനും മനുഷ്യനാണ്, ഡോണും മനുഷ്യനാണ്. ഇപ്പൊ ഡോണിന്ന് ഞാൻ വിളിക്കുന്നില്ല, എനിക്ക് ജോണിനെ വിളിക്കാം. പുത്രനോടോ മനുഷ്യ, നിന്റെ മനുഷ്യൻ. എല്ലാവരും എല്ലാ ദൈവപുത്രന്മാരും ദൈവങ്ങൾ തന്നെയാ, തിയോസ് തന്നെയാണ്. ഇതാണ് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കർത്താവ് യേശു പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവരെ ദൈവങ്ങളെന്ന്, തിയോസുകളെന്ന് പറയുന്നുവെങ്കിൽ, ദൈവം അഭിഷേകം ചെയ്ത് അയച്ച എന്നെ ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ പുറന്തള്ളുന്നുവോ എന്നൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നേ. അവിടെ പറയുന്ന വേടെല്ലാം തിയോസുകളാണെന്നാണ്. തിയോസുകൾ, ദൈവങ്ങൾ, മലയാളത്തിലെ ദേവന്മാരെന്നാ, അങ്ങനെയല്ല കറക്റ്റ്, ഗോഡ്സ്. അവിടെ ഇംഗ്ലീഷ് ബൈബിളില് ജി സ്മോൾ ലെറ്റർ ഇട്ടിരിക്കുന്നേ, അതായത് പിതാവായ ദൈവത്തിന്റെ ക്യാപിറ്റൽ ജി അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, സ്മോൾ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മനുഷ്യരെടുത്തതാ, കാരണം അവർക്ക് അത് മനസ്സിലായതനുസരിച്ച്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ലേവി, ആ ലേവി അതിനു മുമ്പ് തന്റെ അപ്പുപ്പനായിരുന്ന അബ്രഹത്തിന്റെ ഉള്ളിലായിരുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞു, അബ്രഹാം മൽക്കീസേദെക്കിന്റെ ദശാംശം കൊടുത്തപ്പോൾ ഈ ലേവിയുടെ ദശാംശം കൊടുത്തു. അപ്പൊ ലേവി നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? അബ്രഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ലേവി നേരത്തെ ആരായിരുന്നു? അബ്രഹാം ആയിരുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോൾ സെപ്പറേറ്റ് ആയി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവത്തോടുള്ള സമത്വ ദൈവരൂപത്തിലിരിക്കുക അത് വേണ്ട എന്ന് വെച്ചു. ഒരു പുത്ര സൃഷ്ടിപ്പിന് മുമ്പ്, സകല സൃഷ്ടിക്ക് മുമ്പേ ആദ്യജാതനായി താൻ. ഇതുകൊണ്ടാണ് പറയുന്നത്, നീ എന്റെ പ്രിയപുത്ര, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോ ദൈവം എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിന് ആരംഭമില്ല. ഈസ് ആൽഫ. പക്ഷെ ദൈവം ഉത്തരം എന്നുള്ള നിലയിൽ അവിടെ പറയുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. പിന്നെ യേശു ക്രിസ്തുവിന് ഇതാ ദൈവപുത്രനായ കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകം 21-22 നോക്കുമ്പോൾ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനം, ഒറ്റ സിംഹാസനമേ ഉള്ളൂ രണ്ടുപേർക്ക് ഇരിക്കാൻ. സിംഹാസനം, ദൈവോ ദൈവത്തിന്റെ പുത്രനും, നമ്മളോ ആ ദൈവപുത്രന്റെ ഉള്ളിലും സിംഹാസനം. അപ്പൊ അപ്പോഴും അവസാനം ഉണ്ടോ? അവസാനം ഇല്ല. He is Alpha and Omega, just like his father, Alpha and Omega. അപ്പോ യേശു ക്രിസ്തുവിനെ നമ്മളെ സ്ഥാനം കുറച്ച് കാണിക്കുകയല്ല വേണ്ടത്, ആസ് ഇറ്റ് ഈസ് നമ്മൾ മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കണം. അപ്പൊ പുത്രനെ നാം ബഹുമാനിക്കണം എന്ന് പിതാവിന്റെ കൽപ്പനയാണ്. അപ്പൊ ആദിദാസന്മാരോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ദൈവത്തെ മാത്രമല്ലേ ആരാധിക്കാൻ പാടുള്ളൂ? ഞാൻ പറഞ്ഞു, അതേ ദൈവം തന്നെയാണ് എന്നോട് പറഞ്ഞത്, എന്നെ ബഹുമാനിക്കുന്ന പോലെ എന്റെ പുത്രനെയും ബഹുമാനിക്കുക. എന്തേ, ഞാൻ ദൈവജനം അനുസരിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ഞാൻ ദൈവജനം അനുസരിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ആരും മിണ്ടുന്നില്ല, സൈലൻസ്. ഇന്ന് യേശു ക്രിസ്തു ആരാണ്? ഇന്ന് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, കുഞ്ഞാടാണ്, എന്റെയും നിങ്ങളുടെയും രാജാവാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, നമ്മുടെ തലയാണ്, നമ്മൾ അനുഗമിക്കേണ്ട നമ്മളുടെ ഹീറോയാണ്. നമ്മളെ പിതാവിന്റെ അടുക്കൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചയച്ചതാണ് കർത്താവ് യേശുവിനെ. പിശാചിന്റെ തലയെ തകർക്കുവാൻ, അവന്റെ പിണ്ടത്തെ തകർക്കുവാൻ നമ്മളോട് കൂടെ നിൽക്കുന്ന നമ്മുടെ ലീഡറാണ്. യേശുവിനെ അനുഗമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? തെറ്റുകൾ അപ്പോഴപ്പോൾ തിരുത്തിയില്ല എങ്കിൽ അത് വളരെ അപകടത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയാകും. അപ്പോ സഹോദരങ്ങളെ, നിങ്ങൾ പറയുമ്പോ യേശു ആരാണെന്നങ്ങ് പറയും. ഓക്കേ, അതായിരിക്കും ഹെൽത്ത് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഹെൽത്തി അല്ല. യേശു ആരാണെന്ന് പറയും. ഇത് നമുക്ക് ആരാണ് യേശു? സോറി ജെ, ഇവിടെ യേശുവിനെ ദൈവത്തിന്റെ വചനം നമ്മളോട് ആരായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് നാം ചെയ്യുക, അത് നാം ചെയ്യുക. യേശുവിനെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ. റോമലേഖനം 10:9-10 ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കാൻ. 1 യോഹന്നാൻ 4:15 1 യോഹന്നാൻ 5:5 ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, യേശുവിനെ മിശിഹായി സ്വീകരിക്കുകയാണ്. 1 യോഹന്നാൻ 5:1 അത് നാം ചെയ്യുക. ഇനി ഇന്ന് ലോകം പറയുന്ന ഒരു ടീച്ചിങ്, യേശുവിനെ കൊണ്ട് പിതാവിനെ മറയ്ക്കുന്ന, അത് ഏകസത്യദൈവമായ പിതാവിനെ മറയ്ക്കുന്ന ഒരു ടീച്ചിങ്. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുക. നമ്മളോട് എന്താണോ സ്വീകരിക്കാൻ ബൈബിൾ ആവശ്യപ്പെട്ടത് ചെയ്യുക. ആദിദാസന്മാരെ ചോദിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും യേശുവിനെ ദൈവമായി സ്വീകരിപ്പാൻ മനുഷ്യരായ നമ്മളോട് ആവശ്യപ്പെടുന്നത്? ആ 5 മണിക്കൂറും എറൗണ്ട് 5 മണിക്കൂറിൽ താഴെ ഉണ്ടായിരുന്നു. 5 മണിക്കൂർ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഒറ്റ വാക്യം തരാൻ അവർക്കില്ല. അവര് വേറെ വേറെ വാക്യങ്ങളിലേക്ക് പോയി. പറഞ്ഞു, വേറെ വാക്യമല്ല, ഞാൻ ഈ പറഞ്ഞ വാക്യം പറഞ്ഞു. യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ വചനം പറയുന്നുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ കർത്താവ്, യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കാൻ വചനം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. യേശു ദൈവപുത്രനാണ്. പക്ഷെ യേശുവിനെ ദൈവമായി സ്വീകരിപ്പാൻ നമ്മളോട് വചനം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിതാവ് പുത്രനെ ആരെന്നാ പറഞ്ഞേ? നമ്മളെ പരിചയപ്പെടുത്തിയേ, ഇവൻ എന്റെ പ്രിയ പുത്രൻ. അല്ലാണ്ട് ഇവൻ എനിക്ക് റീപ്ലേസ്മെന്റ് ആണെന്നല്ല പറഞ്ഞേ. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുക്കുക. അതല്ലേ അപ്പം പറഞ്ഞത്? അപ്പം പറഞ്ഞതാണോ അതോ സ്വന്തമായി മോം പറയണം, അതിന്റെ പുറത്ത് നമ്മൾ പറയുന്നതാണോ ശരി? തുടർന്ന് യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് യഹൂദന്മാരോട്, ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ യേശു സ്വന്തമായിട്ട് പരിചയപ്പെടുത്തിയത് യേശു ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. അപ്പൊ ഒരാൾ സ്വയം പരിചയപ്പെടുന്നു താൻ ദൈവത്തിന്റെ പുത്രൻ എന്ന്, ആ വ്യക്തിയുടെ അപ്പം പരിചയപ്പെടുത്തുന്നു ഇവൻ എന്റെ പുത്രൻ എന്ന്. എന്തേ നമുക്ക് ഇതൊന്നും കേട്ട പോരെ. പിന്നെ പിശാച്, ഇവരുടെ ശത്രുവായ പിശാച് വന്ന് ഇവനെ കുറിച്ച് പറയുന്നു, ഇവൻ മഹോന്നതനായ ദൈവമെന്നല്ല, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. കാരണം ദൈവരൂപത്തിൽ നിന്ന് വിട്ടു, ഇതാ പുത്രൻ രൂപത്തിലേക്ക് വന്നു. അത് നമ്മൾ അംഗീകരിക്കണം. ഇന്ന് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ പിശാചിന്റെ ചതിയിൽ പെട്ടുപോയത് കൊണ്ടാണ്. കാരണം നമ്മൾ യേശുവിൽ നിൽക്കുന്നു, യേശുവിലൂടെ എത്തേണ്ടടുത്ത് എത്താൻ പിശാച് സമ്മതിക്കുന്നില്ല. ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ, ദൈവരാജ്യം ഭൂമിയിൽ വരുവാൻ പിശാചിന്റെ ഭരണം ഇവിടുന്ന് പോവാൻ പിശാച് സമ്മതിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ വിഷയം. പിശാചിന്റെ കാണിയിൽ വീണ് കിടക്കുകയാണ് എന്ന് നല്ലൊരു പങ്കസഭകളും, പിന്നെ അതിൽ തന്നെ കുറെ പേരുണ്ട് ഇത് സത്യമാണെന്ന് അറിയാമെങ്കിലും അവിടുന്ന് വിട്ടുപോരാൻ കഴിയാതെ അവരാ ഞെരക്കപ്പെടുന്നവർ കുറെ പേരവിടെ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വന്ന ചതി ഞാൻ നിങ്ങളോട് പറയാം. അതിനുശേഷം ഞാൻ വിട്ടുപോയല്ലോ നിങ്ങളെ ഓർപ്പിക്കണം. യേശു, യേശു അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് തെറ്റുണ്ടെന്ന് ആ സഹോദരി പറഞ്ഞു. There is nothing wrong. അതിലേക്ക് ഞാൻ കടന്നു വരാം. എന്നാൽ അതിനു മുമ്പ് എന്താണ് ആ പിശാചിന്റെ ചതി എന്ന് നിങ്ങൾ ഇത് കാണുക. നിങ്ങൾക്കൊരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്ത് തരാം, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഒരു ഭൗതിക രൂപത്തെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഉൾഭാഗം കാണാം. ഈ ബിൽഡിങ്ങിന്റെ ഉൾഭാഗത്ത് ഇതാ ഇത് ഫസ്റ്റ് ഫ്ലോർ ഈ കാണുന്നത്. ഇതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള ലാഡർ, സ്റ്റെയർകേസ്, സ്റ്റെപ്സ്. അപ്പോ ഇവിടെ നിന്ന് താഴെ ഒരാൾ നിൽക്കുക, ഇയാൾക്ക് വെളിയിൽ നിൽക്കുക, ഈ ബിൽഡിങ്ങിന്റെ വെളിയില ഇയാൾക്ക് കൽപ്പന കിട്ടി. കൽപ്പന കിട്ടിയത് ഇതാ ഈ ലാഡറിലൂടെ കയറി നീ ഫസ്റ്റ് ഫ്ലോറിൽ വാ, ഒരു കൽപ്പന കിട്ടി. ഒരുപക്ഷെ താഴെ എന്തെങ്കിലും അപകടം നടക്കാൻ പോവാ, സപ്പോസ് വെള്ളപ്പൊക്കം അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം നടക്കാൻ പോവാണ്, നീ ചത്തുപോകും, നീ മുകളിലേക്ക് വാ എന്ന് പറഞ്ഞു. അകത്തേക്ക് വാ, നമ്മുടെ കീ വാക്കി അതാണല്ലോ, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കൽപ്പന കിട്ടിയപ്പോ ഇതിപ്പോ താഴെ നിന്ന് മുകളിലേക്ക് ലാഡർ ഇല്ലാതിരുന്നൊരു സമയമുണ്ട്. അതായിരുന്നു പഴയ നിയമ കാലഘട്ടം, ആദത്തിന്റെ കാലഘട്ടം. ഇപ്പൊ തന്നെ ലാഡർ ആണ് നിങ്ങൾക്ക് ആരാണ് വിടുത്തം കിട്ടിയത്. എന്നാൽ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിനെ തന്റെ വചനത്തെ, മകനെ, സ്ത്രീയിൽ ജനിച്ചവനായ ഭൂമിയിലേക്ക് അയച്ച് നമ്മൾ പുത്രത്വം പ്രാപിക്കാൻ വേണ്ടി ഭൂമിയിൽ ഒരു ലാഡർ കൊണ്ടുവച്ചു സ്വർഗത്തിലേക്ക്. ആ ലാഡറിന്റെ പേരാണ് കർത്താവായ യേശു. അതാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴി. അങ്ങനെ ആ ലാഡർ കൊണ്ട് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞു ആ ലാഡർ വഴി മുകളിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു, ലാഡർ വഴി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കൊള്ളാൻ പറഞ്ഞു. ഫസ്റ്റ് ഫ്ലോർ ആണ് കിങ്ഡം ഓഫ് ഹെവൻ, മുകളിലേക്ക് എത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്നാൽ പിശാ ഇതിൽ കയറി ഇടപെട്ടു. ആളുകളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പറഞ്ഞ ഈ ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തിക്കരുത് ജനത്തെ. ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ജനത്തെ എത്തിക്കരുത്. ദാ ക്രിസ്തു ആണ് വഴി, അങ്ങോട്ടേക്ക് ജനത്തെ എത്തിക്കരുത്. കണ്ടോ, നേരത്തെ പുറത്തു നിന്ന ആള് ഇപ്പൊ എടുത്തി, അകത്തെത്തി. സുവിശേഷം പറഞ്ഞപ്പോ ലാഡറിന്റെ അടുത്തെത്തി. കണ്ടോ, ലാഡറിന്റെ അടുത്തെത്തി. കണ്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ എത്തി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പോ ഇനി ശ്രദ്ധിച്ചോ, ഉടനെ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ, ലാഡറിന്റെ പേര് മാറ്റി, പേരെന്താക്കി, ലാഡറിന്റെ പേര് ഫസ്റ്റ് ഫ്ലോർ എന്നാക്കി. ലാഡറിന്റെ പേര് എന്താക്കി, ഫസ്റ്റ് ഫ്ലോർ എന്നാക്കി. ഹലോ സഹോദരങ്ങളെ, എല്ലാം കേട്ടോ, ലാഡറിന്റെ പേര് ഫസ്റ്റ് ഫ്ലോർ എന്നാക്കി. ഇന്ന് ഏക ശ്രദ്ധിച്ചേ, ഏക സത്യദൈവമായ പിതാവിങ്കിലേക്കുള്ള വഴി ഞാനാണെന്ന് യേശു വളരെ വ്യക്തമായി യോഹന്നാൻ പതിനാല് അദ്ദേഹത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യം ജീവന്, എന്നിലൂടെ നിങ്ങൾ എവിടെ എത്തണം? പിതാവിന്റെ അടുക്കൽ എത്തണം. അതിന്റെ അർത്ഥം ആ ഫസ്റ്റ് ഫ്ലോറിൽ എത്തത്തക്ക വണ്ണം എന്നിലൂടെ കയറണം. ഉടനെ തന്നെ പിശാച് ലാഡറിന്റെ പേര് മാറ്റി ഫസ്റ്റ് ഫ്ലോറിനായി. യേശു ഇപ്പൊ ആരായി? യേശു ആയി ദൈവം. ആ പാസ്റ്റർ ഭാര്യ പറഞ്ഞു, കേട്ടോ എനിക്ക് എവിടം വരെ എത്താൻ പറ്റുള്ളൂ, എനിക്ക് ആകെപ്പാടെ യേശു വരെ അറിയാൻ പാടില്ലായിരുന്നുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് അറിയത്തില്ല, ഇത് യേശു ആയിരുന്നു എനിക്ക് ദൈവം. അപ്പൊ യേശുവിന്റെ ദൈവമായ പിതാവായോ അവർക്ക് അറിയത്തില്ല. ഇതാണ് പിശാചിന്റെ ചതി. എന്നിട്ട് എവിടെ കൊണ്ട് നിർത്തി ജനത്തെ? ജനത്തെ ആ ലാറിന്റെ കീഴെ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാ ലാറാണ് ദൈവം, നീ എന്ത് ചെയ്തോളണം? ആ ലാറിനെ അങ്ങ് ആരാധിച്ചു. ക്രിസ്തു ആണ് ദൈവം, ഇനി ക്രിസ്തുവിലൂടെ നീ കേറുമൊന്നും വേണ്ട, കഴിഞ്ഞു. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലമല്ല നമ്മളെ നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ പിതാവിന്റെ അടുക്കൽ എത്ര നമ്മൾ ഈ ലാഡറിലൂടെ കയറി, അല്ലെങ്കിൽ യേശു ആകുന്ന വഴിയിലൂടെ കയറി, ഓരോ സ്റ്റെപ്പും യേശുവിനെ അനുഗമിച്ച് അനുഗമിച്ച് നമ്മൾ ഇതാ ആ പിതാവിന്റെ അടുക്കൽ എത്തണം. ഇതാണ് ബൈബിളിലെ സന്ദേശം. അല്ലാണ്ട് ലാഡറിന് ഫസ്റ്റ് ഫ്ലോർ എന്ന് പേരിട്ടതുപോലെ ഇതാ ഏകസത്യ ദൈവമായ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകേണ്ടതിന് പകരം, യേശു ആകുന്ന വഴിയിലൂടെ എത്തേണ്ടതിന് പകരം, നമ്മൾ ആ യേശുവിന്റെ അടുക്കിലെത്തി യേശുവിന്റെ ദൈവം എന്നങ്ങ് പേരിട്ട് കഴിഞ്ഞാൽ വമ്പൻ തന്ത്രം അല്ലേ? ആദത്തെ ചതിച്ചതിനും വലിയ തന്ത്രമല്ലേ ഈ തന്ത്രം? വമ്പൻ തന്ത്രമാണിത്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്, അല്ലാതെ യേശുവിനെ കുറച്ച് കാണിക്കുന്നതല്ല. എന്നിട്ട് ഈ ജനം അവിടെ ചെന്നിട്ട് പറയുന്നു, ഞങ്ങൾ അങ്ങനെ കർത്താവായി സ്വീകരിച്ചു. മത്തായി 7:21 കർത്താവ് പറയുന്നത് എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നതൊന്നുമല്ല, എന്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നതിനാ സ്വർഗ്ഗത്തിൽ കയറത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ പിതാവിന്റെ ഇഷ്ടം എന്തെന്നുള്ളതാണ്. അപ്പൊ അതിലൊരു ദേവസ്വം പറഞ്ഞ പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞത് താൻ അയച്ചവൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതെ, താൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് തിരിച്ചു പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ യേശുവിനെ ആരായിട്ട് വിശ്വസിക്കുക? നമ്മളോട് പറഞ്ഞേ ദൈവമായിട്ട് അല്ലേ? അന്നൊരു വചനം കാണിച്ചതാ, അവർക്ക് വചനമില്ലതായി. യേശുവിനെ കർത്താവായി വിശ്വസിക്കുക, ഇതാ വഴി പറയുന്നേ. അപ്പൊ യേശുവിനെ കർത്താവ് വിശ്വസിച്ചിട്ട് ആ യേശു ക്രിസ്തുവിനെ കർത്താവിൽ നാം അടിസ്ഥാനമിടണം. അടിസ്ഥാനമിട്ടിട്ട് എങ്ങോട്ടേക്ക് പോകണം? അടിസ്ഥാനമിട്ടിട്ട്, അതായത് ആ ലാഡറിൽ വന്ന തുടങ്ങിയ ആ അവിടെ തുടങ്ങിയിട്ട് നമ്മൾ പിതാവിന്റെ അടുക്കിൽ എത്തിച്ചേരണം. മനസ്സിലായോ? അതാണ് ആ വ്യക്തിയാണ് യേശു പറയുന്നത് ഏകസത്യ ദൈവമായ പിതാവ്. അപ്പൊ യേശുവിൽ അടിസ്ഥാനമിട്ട് നാം പിതാവിൽ എത്തിച്ചേരണം. ഇതുകൊണ്ടാണ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ഒരാൾ താഴെ, ഒരാൾ മോളിൽ, താഴെയുള്ള ആളുടെ പേര് പുത്രൻ, മോളിലുള്ള ആളുടെ പേര് ഇതാ ആ പിതാവ്. യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞ ഏകസത്യ ദൈവമായ പിതാവ്. മനസ്സിലായോ? താനോ ആ പിതാവിൽ നിന്ന് ജനിച്ച ദൈവം തന്നെ, പക്ഷെ തന്റെ പേര് ദൈവപുത്രൻ. താനും തിയോസ് തന്നെ, പക്ഷേ താൻ അപ്പനല്ല, താൻ മകനാണ്. ഹല്ലേലൂയ. അപ്പോ മകന് അപ്പന്റെ ആ സ്ഥാനം കൊടുത്തിട്ട് പകരം ഈ മകനെ കൊണ്ട് തന്നെ അപ്പനെ മറയ്ക്കുന്ന പരിപാടിയല്ല. പകരം യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പേൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഹല്ലേലൂയ. അപ്പോ ആ പിതാവിനിലേക്കാണ് യേശു നമ്മളെ കണക്ട് ചെയ്യുന്നത്. പക്ഷെ പിതാവിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, യേശുവിലൂടെ അല്ലാതെ വ്യവസ്ഥയില്ല. അപ്പൊ ഈ ഒരു സംഭവം നാം മനസ്സിലാക്കണം. അപ്പോ യേശുവിൽ അവസാനിക്കുകയല്ല ഈ പാസ്റ്ററുടെ വൈഫ് അവസാനിച്ചതുപോലെ, പക്ഷെ ഇപ്പോൾ കൃപയാൽ അവർക്ക് യേശുവിലൂടെ നടക്കാൻ ദൈവം കൃപ കൊടുക്കുന്നു. യേശുവിലൂടെ 1 പത്രോസ് 3:18 വായിച്ചേ, യേശുവിലൂടെ നാം പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരണം. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഹല്ലേലൂയ. അത് യേശുവിനെ ആരാധിച്ച് അവസാനിച്ച് ഒരു ദശാംശം ഒരു ഓഫറിംഗ് കൊടുത്ത് വീട്ടിൽ പോണ പരിപാടിയല്ല ഇത്. ഞാനിത് പറയുമ്പോ അനേകർക്ക് എന്നോട് ദേഷ്യമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയല്ല എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ജനം ഇവിടെ പിശാചിനെ പിടിക്കപ്പെടരുത്. ഈ ജനം ഭക്തിയുടെ പേരിൽ ഇവിടെ കിടന്ന് എന്തെങ്കിലും സ്പിരിച്വൽ ജിംനാസ്റ്റിക് കാണിച്ചിട്ട് ഇവിടം കൊണ്ട് പിശാചിന്റെ പിടിയിൽ അവസാനിക്കാനല്ല, പകരം ഇവരെല്ലാം ക്രിസ്തുവിലൂടെ, നമ്മളെല്ലാം ക്രിസ്തുവിലൂടെ ദൈവത്തിൽ എത്തിച്ചേരുവാനാണ് ഇക്കാര്യം സംസാരിക്കുന്നത്. വായിച്ചതെ,
ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടുന്നവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ
ക്രിസ്തുവോ നമ്മളെ എങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ? ക്രിസ്തുവോ നമ്മളെ, ശ്രദ്ധിച്ചാട്ടെ, നമ്മളെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് വേണ്ടി. അപ്പൊ എങ്ങോട്ടൊക്കെ നമ്മൾ അടുപ്പിക്കേണ്ടേ? ആ സ്റ്റെയർ കേസിലൂടെ, ആ ലാഡറിലൂടെ നഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളെ ആ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കുന്നത് പോലെ ക്രിസ്തുവോ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോ ആ ക്രിസ്തുവിന് കൂട്ടത്തെ ഏവോ നിങ്ങൾ വേറിട്ട് ഞാൻ പരിപാടി കൂട്ടിയില്ലേ? ലാഡറിലൂടെ ഫസ്റ്റ് ഫ്ലോറിന്ന് വേറിട്ട്. ഈ കേറോ വന്നവർക്ക് അറിയോ ഏതാണ് ഫസ്റ്റ് ഫ്ലോർ? അവരും അവരോട് പറഞ്ഞു ഈ ലാഡറെ ഫസ്റ്റ് ഫ്ലോർ. അവർ ലാഡറെ പിടിച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്നും പറഞ്ഞ് അവരോട് നിൽക്കുക. ശരിക്കും ഒരു ചതിയല്ലേ ആ കാണിക്കുന്നത്? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ കൊച്ചിനോട് പറഞ്ഞു ഇതാണ് കല്യാണം, തീർന്നു പരിപാടി. നോ, എൻഗേജ്മെന്റ് നടന്നിട്ടുള്ളൂ, ഇനി വിവാഹം നടക്കാനുണ്ട്. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞ ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവകാശത്തിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ആരെയും വരന്റെ വീട്ടിൽ കയറ്റത്തില്ല, ഏത് വൈഫിനെയും. പകരം വിവാഹം നടക്കുമ്പോൾ വരന്റെ വീട്ടിലേക്ക് കയറ്റും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്നെ അംഗീകരിച്ചു, ഇനി നിനക്ക് വരന്റെ വീട്ടിൽ ജീവിക്കാം, പിതാവിന്റെ അടുക്കൽ ജീവിക്കാം. നമ്മുടെ എൻഗേജ്മെന്റ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. വലസ പുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു ഏക പുരുഷനെ നിങ്ങൾ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല. സഭയിലുള്ളവരോട് ഈ പറയുന്നേ, നമ്മളെ അംഗീകരിക്കുന്നതാണ് വിവാഹം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം മനസ്സിലാക്കി ഭക്തവത്തോട് പ്രവർത്തിക്കുക. ഇത് തന്നെ എബ്രായ ലേഖനം 7:25 പറയുന്നത്, താൻ മുഖാന്തരം ദൈവത്തോട് എടുക്കുന്നവർക്ക് വേണ്ടി. അതായത് ആ ലാഡർ മുഖാന്തരം ഫസ്റ്റ് ഫ്ലോറിൽ എത്തുന്നത് പോലെ ഞാൻ ക്രിസ്തു മുഖാന്തര ദൈവത്തോട് എടുക്കണം. അതായത് ക്രിസ്തുവിനെ കൊണ്ട് ദൈവമായിട്ടങ്ങ് പ്രസന്റ് ചെയ്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം. സ്പിരിച്വാലിറ്റി അല്ല ചതി. നിങ്ങൾ തിന്നാ ദൈവത്തെ പോലെയാവും. ഓ, സ്പിരിച്വാലിറ്റി ദൈവത്തെ പോലെയാവണം ബ്രദറേ. ചതി ചാതി തിരിച്ചറിയേ. സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഇന്ന് സഭകൾ തോറ്റ് കിടക്കുകയാണ്, ഇതല്ലേ തോറ്റ് കിടക്കുക. ഞാൻ വിദാസന്മാരോട് പറഞ്ഞു ഇതൊക്കെ വെറും ഏലിയാവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏലിയാവ് യഥാർത്ഥ യുദ്ധം ഉടക്കിടക്കുക, ഗോലിയാത്തുമായുള്ള യുദ്ധം. അപ്പോൾ ദാവീദിന്റെ ചേട്ടായി വന്നിട്ട് ദാവീദിനോട് യുദ്ധം ചെയ്യാൻ വരുന്നു. ദാവീദിനെ ഒഴിഞ്ഞു മാറി, കാരണം എനിക്കൊരു ശത്രു ഇവിടെയുണ്ട്, ദൈവത്തിന്റെ ശത്രു. അവന് വീഴിക്കുന്നു, അവന് നിഴലാണ്. ഇന്ന് ഏലിയാവ് പ്രവർത്തനങ്ങളൊക്കെ മാറ്റി കുട്ടിഹീനരാകാന സഭയെ ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ നോക്ക്. ദൈവത്തിന് ഇഷ്ടമോ? താൻ സ്വർഗത്തിൽ നയിച്ച തന്റെ പുത്രനെ വിശ്വസിച്ച് ആ പുത്രൻ പറയുന്നത് വിശ്വസിക്കുക. അല്ല, പുത്രനെ വിശ്വസിക്കുന്ന പറഞ്ഞിരിക്കുകയല്ല, എന്താ വിശ്വസിക്കുന്നത്? പുത്രൻ പറയുന്നതിൽ വിശ്വസിക്കുക. എന്താണ് പുത്രൻ പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ നിന്റെ സ്വന്തം വഴികളെ വിട്ട് മാനസാന്തരപ്പെടുക. മനസ്സാന്തരപ്പെട്ടാൽ ഭൂമിയുടെ ഭരണം കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവം ഭൂമിയിലേക്ക് വരുന്നു. അദൃശ്യനായ ദൈവം തക്ക സമയത്ത് പ്രത്യക്ഷത വരത്താൻ പോവുകയാണ്. നീ ഹൃദയശുദ്ധി ഉള്ളവരെങ്കിൽ മാത്രമേ ആ ദൈവത്തെ കാണത്തുള്ളൂ. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. ഇന്ന് മനുഷ്യന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷത മാത്രം കണ്ടു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് ഇസ് എ നിയർ വൺ, ദാറ്റ് ഇസ് അവർ നിയർ ഹോപ്പ്. അത് നമ്മുടെ അടുത്തുള്ള പ്രത്യാശയാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ വരവ്. ബട്ട് അവർ ഫൈനൽ ഹോപ്പ് എന്ന് പറയുന്നത് ഇതാ വെളിപ്പാട് 21:3, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. പുത്രൻ മാത്രമല്ല, പിതാവ് പ്രത്യക്ഷത വരട്ടും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് മഹാദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പ്രത്യക്ഷതയ്ക്കായി കാക്കുന്ന ജനം. ഹല്ലേലൂയ. പക്ഷെ ആ വചനമൊക്കെ വളച്ചൊടിച്ച് അതിൽ മഹോന്നതനായ ദൈവം മഹോദൈവത്തിനെയൊക്കെ എടുത്ത് മാറ്റി ആ സ്ഥാനം എടുത്ത് പുത്രനെ കൊടുത്തു. ആ സ്ഥാനം എടുത്ത് പുത്രനെ കൊടുത്തു. എന്തോ ഒരു തന്ത്രമാ പിശാച് മനുഷ്യന്റെ മനസ്സുകളെ കൂട്ടാക്കി ചെയ്യുന്നു. പക്ഷെ ഇത് തിരിച്ചറിയണം. അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരായിരിക്കരുത് നിങ്ങൾ. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. ശക്തി 2 വരുന്ന വായിച്ച്,
സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
ഇന്ന് തോറ്റ് കിടക്ക ഇതൊന്നും അറിയത്തില്ല. എന്താ ദൈവമായിട്ട് ഒന്ന് ചോദിച്ച പോലും അറിയത്തില്ല. എന്താണ് ബൈബിളിലെ സന്ദേശം എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല. എന്താ സുവിശേഷം എന്ന് ചോദിച്ചാൽ സുവിശേഷം അറിയത്തില്ല. നല്ലൊരു പങ്ക് അറിയാവുന്നവരുണ്ട്, അവരൊക്കെ തോന്നും. സാത്താൻ നമ്മളെ തോൽപ്പിക്കും. തോറ്റ് കിടക്കുകയാണ്. ആർത്തയാവുകയെ തോൽപ്പിച്ചത് പോലെ തോറ്റ് കിടക്കുകയാണ്. എപ്പോഴും നോക്കണേ അവന്റെ തന്ത്രങ്ങളെ അറിയാതിരുന്ന തന്ത്രമേ അവന്റെ കയ്യിലുള്ളൂ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ എബ്രായ 7:25 അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എന്തിനാണ് ലാഡർ മുഖേന്ദ്രം ഫസ്റ്റ് ഫ്ലോറിൽ എത്തണം?
താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ.
ക്രിസ്തു മുഖാന്തരമായി നമ്മൾ എങ്ങോട്ടേക്ക് അടുക്കണം? ദൈവം പറയണം ആ ഫസ്റ്റ് ഫ്ലോർ മുഖാന്തരം, ഇതാ സോറി ആ ലാഡർ മുഖാന്തരം ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തണം. പകരം ലാഡറിന് ഉണ്ടായി ഫസ്റ്റ് ഫ്ലോർ എന്ന് പേരിട്ട് കഴിഞ്ഞ് ഇത് അറിയാൻ പാടില്ല, ഞാൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. കാരണം അവരുടെ ലക്ഷ്യം മുഴുവൻ ലോകം നേടാനാ. അവരുടെ പിശാചി ദൈവങ്ങളെല്ലാം അവരോട് പറയുന്നത് ഉദ്ദിഷ്ട കാര്യം സാധിക്കണമെങ്കിൽ ഞങ്ങൾ ഇന്ന നേർച്ചറണം, ഇന്ന നേർച്ചറ ഞങ്ങൾ ആരാധിക്കണം. അപ്പൊ ഇവര് ചിന്തിച്ചു ആ ഇതാണ് വേറൊരു ദേവൻ ലാഡർ. ഇതാ ഇദ്ദേഹത്തെ അങ്ങ് സ്തുതിച്ച അവർക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഞങ്ങളുടെ പഴയ ദേവന്മാരെക്കാൾ വലിയ ദേവൻ. ഇങ്ങനെ നമ്മള് ക്രിസ്തുവിനെ, ക്രിസ്തു പറഞ്ഞതിനെ മാറ്റി കളയരുത്. പിതാവ് ദൈവം എന്നാ പറഞ്ഞേ, ഇവനെന്റെ പ്രിയപുത്രൻ ഇവനെ ആരാധിക്കാനല്ല പറഞ്ഞേ, ഇവന് ചെവി കൊടുക്കാനാ പറഞ്ഞേ, ഇവന് ചിലതൊക്കെ പറയാനുണ്ട് നിങ്ങളോട്, അത് ഞാൻ ഇവനെ ഏൽപ്പിച്ചിട്ടുള്ളതാ. ഇതാണ് യേശു പറഞ്ഞത്, നീ പറഞ്ഞ സന്ദേശം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 17:8 പിതാവിനെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടില്ലേ, നീ പറഞ്ഞ പിതാവേ നീ പറഞ്ഞ സന്ദേശം വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇതുകൊണ്ടാ പിതാവ് മാനവരാശിയോട് പറഞ്ഞേ ഇവന് ചെവി കൊടുക്ക, കാരണം ഇവനെ ഞാൻ ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞു, ഞാൻ യേശു വിശ്വസിച്ചു. പക്ഷെ യേശു പറഞ്ഞ എന്തോ ആ അവന് കുഞ്ഞ നീ എവിടെ യേശുവിനെ വിശ്വസിച്ചു. ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് ആ വ്യക്തി പറഞ്ഞതിലാണ് വിശ്വാസം, അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെട്ടു എന്ന് പറയത്തുള്ളൂ. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മോൾ ഒരിക്കല് എന്നോട് വന്ന് ചോദിച്ചൊരു ഇടയ്ക്കിൽ ഉച്ചക്ക് എന്റെ കൂടെ വന്നിരിക്കും, ഇവിടെ വന്നിരുന്നപ്പോ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ, അപ്പൊ ബ്ലൂ. അപ്പോ ചോദിച്ചൊരു ചോദ്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആ. അപ്പോ മോള് ബ്ലൂവെ വിശ്വസിക്കുന്നുണ്ടോ, നീലയെ വിശ്വസിക്കുന്നുണ്ടോ? കൊച്ചു കുറച്ചു നേരം ഇങ്ങനെ വണ്ടറായിരുന്നു, എന്ത് ഈ പപ്പ ചോദിക്കണേ. കൊച്ചു വണ്ടറായതിന്റെ കാര്യം എന്താ, ബ്ലൂവെ നീലയെ വിശ്വസിക്കാൻ നീല എന്നോടൊന്നും പറയുന്നില്ലല്ലോ. ഇഷ്ടമാണ്, ഇതേപോലെ യേശുവിനെ നല്ലൊരു പങ്കിന് ഇഷ്ടമാണ്, പക്ഷെ യേശു വിശ്വസിക്കുന്നുണ്ടോ? എന്താ യേശു വിശ്വസിക്കുക, യേശു പറഞ്ഞതിനെ ഏറ്റെടുക്കുകയാണ് യേശുള്ള വിശ്വാസം. ഹല്ലേലൂയ. സഹോദരങ്ങൾ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു സംഭവം, ഞാൻ പേര് മാറ്റിയാ പറഞ്ഞേ, ഒരു ഗീത എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു സ്ത്രീയെ ഞാ ഒരു ബസ്സിലെ കിളിയോടുകൂടെ ഒളിച്ചോടിപ്പോയി, ഇറങ്ങിപ്പോയി. അന്ന് അവിടുത്തെ വലിയ സംസാരമായിരുന്നു, ഇവൾ എന്തോ കാണിച്ച്, എനിക്ക് തോന്നുന്നു ഏതോ ബ്രാഹ്മണ പട്ടത്ത് വീട്ടിലെ പെൺകുട്ടിയെ അവൾ എന്തോ കാണിച്ച്, അവൻ വന്ന് വിളിച്ചപ്പോ ഇറങ്ങിപ്പോയിരിക്കുന്നു. കാരണം ആ വ്യക്തി ചെന്നിട്ട് പറഞ്ഞേ, ഗീത ഇറങ്ങി വാ, ഞാൻ നിന്ന് നോക്കിക്കോളാം, ഞാൻ നിന്നെ പ്രവർത്തിക്കോളാം. അവൾ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാ? ആ വ്യക്തി പറഞ്ഞ വാക്കുണ്ടല്ലോ, ഗീതേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ നോക്കിക്കോളാം, ഞാൻ നിന്നെ പ്രവർത്തിക്കോളാം. വലിയ സ്ഥാനത്തിരുന്ന ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വ്യക്തിയുടെ പിന്നാലെ പോയി. ഇതിന്റെ പേരാ വിശ്വാസം. എന്തിനാ വിശ്വസിച്ചേ? ആ വ്യക്തിയെ വിശ്വസിച്ചു, വ്യക്തിയുടെ വാക്കിനെ വിശ്വസിച്ചു. ഇതേപോലെ യേശു പറഞ്ഞ വാക്കെന്താ? ഫോളോ മീ, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിച്ചാൽ പിതാവിന്റെ അടുക്കൽ എത്താം. ഫിനിഷ്. എന്നെ അനുഗമിക്കുമ്പോൾ അത് നിനക്ക് ജീവനായി മാറും. ഞാൻ പറയുന്ന വാക്കുകൾ നിനക്ക് സത്യമാണ്, അത് നിനക്ക് ജീവനായി മാറും. അങ്ങനെ നീ എന്നെ അനുഗമിക്കുമ്പോൾ അത് നിനക്ക് വഴിയാണ്, നിനക്ക് പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാം. അപ്പൊ യഥാർത്ഥം യേശുവിനെ വിശ്വസിച്ചെങ്കിൽ യേശുവിനെ അനുഗമിക്കും. വിശ്വസിക്കാത്തവർ, ഇഷ്ടപ്പെടുന്നവർ ഈ ലോകകാര്യങ്ങൾക്ക് വേണ്ടി ആരാധിച്ചുകൊണ്ട് മാത്രം അവസാനിക്കും. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ ലാറിനെ പിടിച്ച് ഫസ്റ്റ് ഫ്ലോർ ആക്കരുത്. പിതാ എന്തിനാ ദൈവം തന്നെ ഈ സ്തവത്വം വേണ്ടെന്ന് വെച്ച് പരിപാടിയിലേക്കൊക്കെ വന്നേ, നമ്മൾ തിരിച്ച് പിടിച്ച് ദൈവം ആക്കാനാണോ? നമ്മളോട് ആ ദേവദാസനോട് പറഞ്ഞ കാര്യമാണ് ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും യേശു പറഞ്ഞോ നിങ്ങൾ പോകുന്നിടത്തൊക്കെ അവിടെ വാദിച്ച് ഡിബേറ്റ് നടത്തി എന്റെ ദൈവത്തെ തെളിയിക്കണോ? ശ്രദ്ധിച്ച, യേശുവിന്റെ സ്ഥാനം കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് ആർക്കും പറ്റില്ല. ഒരാളെ ദൈവമാക്കാൻ നമുക്ക് പറ്റില്ല, ഒരാളെ ദൈവസ്ഥാനത്ത് ഇറക്കാൻ നമുക്ക് പറ്റില്ല. ദൈവം എപ്പോഴും ദൈവം തന്നെ, യാതൊരു മാറ്റവും ഇല്ല. നമ്മളോട് ഈ ബൈബിൾ എന്താണോ പറഞ്ഞത് അത് നാം ചെയ്യും, അത് നാം ചെയ്യും. റോങ് അടിസ്ഥാനങ്ങൾ ഇടിയിപ്പിച്ചാണ് പിശാച് ഇതുവരെയും സഭയെ പിടിച്ചു കെട്ടിയത്. എന്നാൽ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാണ്. ഇനി അടുത്തത്, ഇന്ന് എല്ലാം ക്ലിയർ ചെയ്യുന്ന പരിപാടിയായിരുന്നു കൂടുതലും. ആ സഹോദരി പറഞ്ഞ കാര്യം യേശുവപ്പച്ചൻ എന്ന് ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല സഹോദരി പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, എന്നെ കേൾക്കുന്ന ഏവരും പറഞ്ഞു. പുത്രനുള്ളവനെയാണ് അപ്പച്ചൻ അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത്, നമ്മുടെ നാടൻ ഭാഷയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയും അല്ലേ. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലെ പുത്രന്മാരാണ് നമ്മളെല്ലാവരും. യേശപ്രവാചന പുസ്തകം 53:10 വായിച്ചു.
എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും.
ഹല്ലേലൂയ. ദൈവം അവന് കഷ്ടം വരുത്തി, എന്തിനാണ്? അവൻ സന്തതിയെ കാണാൻ. ആ സന്തതിയാണ് ക്രിസ്തുവിലുള്ള നമ്മളെല്ലാവരും. ഇനി ശ്രദ്ധിച്ചാട്ടെ, എബ്രായ ലേഖനത്തിലേക്ക് വന്നേ. ഹോ ലോർഡ് ഐ ലവ് യു. 2:11 മുതൽ താഴേക്ക് വായിക്കും.
വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ.
പറയുന്നൊരു കാര്യം, നമ്മൾക്ക് നമ്മളെ യേശു ഇവിടെ സഹോദരന്മാരെന്ന് കൂടെ പറയുന്നുണ്ട്. സഹോദരന്മാരെന്ന് കൂടെ പറയുന്നുണ്ട്. കാരണം വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ആരാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നേ? കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാ? നമ്മൾ ഓരോരുത്തർ. ഈ രണ്ടുപേർക്ക് ആരാ പിതാവ്? ഒറ്റപ്പൻ. ഒരുവനല്ലോ പിതാവ്, നമ്മുടെ എല്ലാം പിതാവ് ഒരുവൻ. അതാണ് ഏകസത്യ ദൈവമായ യേശു പറഞ്ഞ തന്റെ ദൈവം. നമ്മളെല്ലാം ആ ദൈവത്തിന്റെ മക്കൾ. പക്ഷെ യേശുവിനെ സംബന്ധിച്ച് നമ്മളും കൂടെ യേശുവിന്റെ മക്കളാണ്. താഴേക്ക് വായിക്കണം. വായിച്ചു
പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരുടെ കീർത്തിക്കും, സഭാമധ്യയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും, ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു.
അപ്പൊ ദൈവം ആർക്ക് കൊടുത്ത മക്കളാ? കർത്താവായ യേശുവിന് കൊടുത്ത മക്കളാ. കർത്താവ് എവിടെ വെച്ചാ അവരെ നേടിയ? കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നേടിയതാ. മനസ്സിലായോ? ഹല്ലേലൂയ. അത്യന്തികമായി നമ്മളെല്ലാം യേശുവും നമ്മളും ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ കാൽവരി ക്രൂശ് തന്റെ രക്തത്തിലൂടെ നമ്മളെ നേടിയതിന്റെ പേരിൽ, തന്റെ വിശുദ്ധീകരണത്തിലൂടെ നമ്മളെ ഒഴിവാക്കിയതിന്റെ പേരിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ മക്കളാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇതാ ഞാനും ദൈവം എനിക്ക്, കർത്താവ് പറയാണ്, എനിക്ക് തന്ന മക്കളും. ദൈവം എനിക്ക് തന്ന. അപ്പൊ ദൈവം വേറെ, യേശു വേറെ ആയിട്ട് യേശു കാണിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇതേ സംഭവം നടക്കും. ഇതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, പിതാ ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. രണ്ടും രണ്ടാണ്, പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ട് വരുമ്പോ പിതാവിനെ മറയ്ക്കാൻ വേണ്ടി പുത്രനെ ഉപയോഗിക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ നമ്മൾ വീഴരുത്. പുത്രന് വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കുക. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കുക. പിതാവിന്റെ കൽപ്പന ഉള്ളത് കൊണ്ട് ആ കൽപ്പനയെ നാം അനുസരിക്കുക. കാര്യം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു മേഖലയിലും ദാ യേശുവിനെ കുറച്ച് കാണിക്കുകയല്ല, നമ്മുടെ തലയായ ക്രിസ്തുവിനെ അനുഗമിക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. എന്നിട്ട് എന്തായി തീരണം? നമ്മൾ ഒരു കുടുംബമായി, നമ്മൾ സഹോദരങ്ങളാണ്. യേശു നമ്മുടെ മൂത്ത സഹോദരനാണ് ഇപ്പോ. മനസ്സിലായി? യേശു നമ്മുടെ മൂത്ത സഹോദരനാണ്, ആ ദൈവ കുടുംബത്തിലെ മൂത്ത സഹോദരൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ അതിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ് യോഹന്നാൻ സുവിശേഷം 20:10, അതിന്റെ 17-ാം വാക്യത്തിൽ യേശു വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറയുന്നു, നമുക്ക് രണ്ടുപേർക്കും ഒരപ്പനാ. ജനത്തോട് പറയാ, നമുക്ക് ഒരപ്പനാ, നമുക്ക് ഒരു പിതാവാണ്, നമുക്ക് ഒരു ദൈവമേ. ആ ദൈവമാണ് നിങ്ങളുടെ ദൈവം തന്നെ എന്റെ ദൈവം, എന്റെ ദൈവം തന്നെ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവം. വായിച്ച് 20:17 മക്കളെ കാര്യം മറിയത്തോട് പറയുന്നത്,
യേശു അവളോട്, യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക.
ശ്രദ്ധിച്ചാട്ടെ, ഒരു ഫാമിലി അന്തരീക്ഷം കണ്ടോ, ഫാമിലി അറ്റ്മോസ്ഫിയർ. ഹല്ലേലൂയ. യേശു അവളോട് എന്നെ തുടരുന്നത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. ഏത് പിതാവ്? അടിയതിരിക്കുകയാണ്. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. ഇപ്പോ പറയുന്നത് സഹോദരന്മാരാണ്, സഹോദരന്മാർ. കാരണം നമ്മൾ ഒരപ്പന്റെ മക്കളാ, അതുകൊണ്ടാണ് സഹോദരന്മാരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിളിക്കും? ഏയ് പൂയ് മനുഷ്യ. വിളിക്കുന്ന സഹോദരന്മാർ, സഹോദരന്മാരെ അടുക്കൽ ചെന്ന് എന്റെ പിതാവ്, കുറെ ക്ലിയർ ആക്കി തരിക, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. അപ്പൊ രണ്ടുപേർക്കും പിതാവ് ആര് തന്നെയാണ്? ഒറ്റയാണ്. ആ പിതാവിനെയാണ് യോഹന്നാൻ 15 മുതൽ യേശുക്രിസ്തു പറയുന്ന ഏക സത്യ ദൈവമായ പിതാവ് നിന്നെ. അതിനെ കുറച്ചൊരു ക്ലിയർ ആക്കിയിട്ട് പസ്കോർ 8:6 വിശുദ്ധ പൗലോസ് പറയുകയാണ്, പിതാവായ ഏക ദൈവ സത്യ ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശുവോ? യേശുവിന് ഏക കർത്താവ് നമുക്കുണ്ട്. ഊ രാജാക്കന്മാരുടെ അധിപതി, സർവത്തെയും തന്റെ വചനത്താൽ നിയന്ത്രിക്കുന്നവൻ. സങ്കീർത്തന 2 ദൈവം സിയോനിൽ വാഴിച്ചിരിക്കുന്ന രാജാവ്, ദൈവത്തിന്റെ അഭിഷിക്തൻ മിശിഹ, നമ്മുടെ തല. അദ്ദേഹം പറയുകയാണ്, എന്റെ അപ്പനും നിങ്ങളുടെ അപ്പനും ഒരാളാണ്. അപ്പൊ മാത്രമല്ല, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരാളാണ്. നിങ്ങൾക്കറിയാമോ, യഹോവയാൻ ദൈവത്തിന് ഒരു ദൈവമില്ല. ദൈവത്തിന്റെ മുകളിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഏകസത്യ ദൈവമല്ല. പക്ഷെ ആ ഏകസത്യത്തിന്റെ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജനിച്ച ദൈവമാണ്. പക്ഷേ ഏത് സ്പീഷ്യസ് ക്ലോസിൽ? കർത്താവായ യേശു. പക്ഷേ പിതാവായ ദൈവമല്ല, ദൈവത്തിന്റെ പുത്രൻ. ഇന്ന് നമ്മളും അതേ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞ യേശു ക്രിസ്തു ആദ്യജാതൻ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ ശക്തിയോടെ നിർണയിക്കപ്പെട്ടു, ആദ്യജാതനാണ്. എന്തുകൊണ്ട് ആദ്യജാതൻ എന്ന് പറയുന്നത്? തുടർന്ന് നമ്മൾ ഓരോരുത്തരും കയറി വന്നിരിക്കുക. നമ്മൾ ഓരോരുത്തരും വീണ്ടും താഴേക്ക് വാങ്ങി മണി എഴുതിയിരിക്കുകയാണ്. നീ എന്റെ സഹോദരന്മാരടുക്ക് ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എന്റെ അടുക്കലേക്ക്. അപ്പൊ മാനവകുലത്തിൽ ചൂണ്ടിക്കാണിച്ചു തരികയാണ്, എന്റെ ദൈവം തന്നെയാണ് നിങ്ങളുടെ ദൈവം. അല്ലാണ്ട് നിങ്ങൾ എന്നെ പിടിച്ചാൽ സ്ഥാനം കൊടുക്കാനല്ല യേശു പറഞ്ഞേ. എന്നാൽ പിശാച് ചെയ്യുന്ന എന്തുവാ? മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കിയിട്ട് അവൻ എന്ത് ചെയ്തു? ഇതാ ആ ദൈവത്തിന്റെ അടുക്കലേക്ക്, അതല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, ആ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതിന് പകരം നമ്മളെ താഴെയിട്ട് തന്നെ പിടിക്കുക. ഒന്നില്ലെങ്കിൽ ലോകത്തിൽ തന്നെ പിടിക്കുന്നു. ഇനി ലോകത്തിൽ നിന്ന് എങ്ങനെയാണ് യേശുവിന്റെ നാമം കേട്ട് യേശുവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് അവസാനിപ്പിക്കുന്നു. ആ ലാഡർ തന്നെ, വഴി തന്നെ അവസാനം. അങ്ങനെയല്ല, അതിലൂടെ കയറി ചെല്ലണം. ഇതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം പോലും യേശു തന്നെ ആരാധിക്കാൻ പറയാതിരിക്കുമ്പോ 22 യേശു പറയുന്നത് തന്നെ അനുഗമിക്കുക. ഏത് പുസ്തകത്തിൽ? പൂർണ്ണമല്ല, 4 സുവിശേഷങ്ങളിലും മാത്രം. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാ ആ ലാഡറിലൂടെ നീ എന്റെ മുകളിലേക്ക്, നീ കയറി വാ മുകളിലേക്ക്, ഞാൻ തന്നെ വഴി സ്ഥിതി ജീവനാം, എന്നിലൂടെ നിന്റെ പിതാവിന്റെ അടുക്കൽ എത്താം, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കിടപ്പിൻ, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ. അപ്പൊ ഈ ഒരു തല എല്ലാം നമ്മളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു തരികയാണ്. അപ്പോ സഹോദരങ്ങൾ, ഇതൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. ഇതാ എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് എന്റെ സഹോദരന്മാരോട് പോയി പറ. ഹല്ലേലൂയ. ഇതൊരു ഫാമിലി അന്തരീക്ഷമല്ലേ? നമുക്ക് ആ ദൈവിക ഫാമിലിയിൽ ഒന്നായി തീരണ്ടേ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ്, എല്ലാം ക്ലിയർ ആക്കി കഴിയുമ്പോ, എല്ലാ ശുദ്ധീകരണം കഴിയുമ്പോ, അവസാനം മനുഷ്യരുടെ ഉള്ളിലെ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഭൂമിയെ തീകൊണ്ട് ശുദ്ധീകരിക്കും. അതും കൂടി കഴിഞ്ഞ് പഴയതെല്ലാം എടുത്തു കളഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അതിലേക്ക് ഇതാ പരിശുദ്ധാത്മാവോടൊപ്പം, കർത്താവ് യേശുവിനോടൊപ്പം ഇതാ ഒരാളും കൂടി ഇറങ്ങി വരും, നമ്മുടെ സ്വർഗീയ പിതാവ്. ആ പിതാവ് കൂടി ഇറങ്ങി വരുമ്പോ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം അവരോട് കൂടെ വസിക്കും, അവരോട് കൂടെ വസിക്കും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മകനായി ആ ഒരുമിച്ച് സഹോദരങ്ങളായി ദൈവത്തോട് കൂടെ വസിക്കും. ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണാധികാരികളായി ദൈവം നമ്മളെ നിയമിച്ചാക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം അതായത് ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുമോ, നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ നമ്മൾ നിത്യം വാഴും. ആ രാജ്യത്തിന്, യേശുവിന്റെ കീഴിലുള്ള ആ രാജ്യത്തിന് അവസാനമുണ്ടാവുക ഇല്ല. ഈ ഒരു സന്ദേശം വ്യക്തതയോടെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കി പ്രവർത്തിക്കുക. കുറെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ നമ്മുടെ പഴയ സന്ദേശങ്ങളുണ്ടല്ലോ, കിങ്ഡം www.thekingdommessage.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി ഗോഡ്സ് മെയിൻ മെസ്സേജില് അവിടെ മെസ്സേജസിൽ ക്ലിക്ക് ചെയ്യുക, തുടർന്ന് മെയിലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ധാരാളം സന്ദേശങ്ങളുണ്ട്. അതിന് ഗോഡ്സ് സ്പിരിറ്റ് ഓപ്പറേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഒന്നൊന്നായിട്ട് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുക. കൂടുതൽ ഏറ്റവും അവസാനം പറഞ്ഞ സന്ദേശങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും. കാരണം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം കൂടുതൽ ക്ലാരിറ്റി എനിക്ക് ഹൃദയത്തിൽ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ ക്ലാരിറ്റി അവസാന വിഷയങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ഗോഡ് ഹെഡിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഗോഡ് ഹെഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് കുറെ കൂടി കാര്യം മനസ്സിലാകൂ. കാരണം ഒരു സാധാരണ മനുഷ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്ന് നോക്കുമ്പോഴും അകത്തുനിന്ന് നോക്കുമ്പോഴും ഗോഡ് ഹെഡിൽ വ്യത്യാസം. ഗോഡ് ഹെഡ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളതിൽ പുറത്തുനിന്ന് ഒരു ഭൂമിയിൽ നിന്ന് താഴെയിൽ നിന്ന് ഒരു തുടക്കക്കാരൻ നോക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവരുടെ പ്രവർത്തനം, ആ ദൈവ പ്രവർത്തനം ഏകീഭവിച്ച പ്രവർത്തനമാണ്. പിതാവ് പുത്രനിലൂടെയാണ് ഇതാ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിലൂടെയാണ് വെളിപ്പെടുന്നത്. എല്ലാം ഒരൊറ്റ പിതാവിന്റെ ഭാഗം തന്നെയാണ്, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. പിതാവിന്റെ വചനം, അതാണ് ക്രിസ്തു. പിതാവിന്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. പിതാവ് തന്നെ വചനമയച്ച് നമ്മളെ സൗഖ്യമാക്കുന്നു, അതായത് ദൈവം തന്നെ വചനമയച്ച് സൗഖ്യമാക്കുന്നു, ദൈവം തന്നെ ആത്മാവിനെ അയച്ച് നമ്മളെ വഴി നടത്തുന്നു. ഒരൊറ്റ ദൈവമേ മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രവർത്തനം മൂന്ന് വ്യക്തിത്വങ്ങളിലൂടെയാണ് വെളിപ്പെടുന്നത് എന്ന് മാത്രം. ഇനി ആ അത് നമ്മൾ പുറത്തു നോക്കുമ്പോൾ കാണാം. ഇനി ആ ഗോഡ് ഹെഡിന്റെ ഉള്ളിലേക്ക് വരാമോ? ഉള്ളിലേക്ക് വരുമ്പോഴാണ് യേശു പറഞ്ഞ കാര്യം. പുറത്തു നോക്കുമ്പോൾ ഇങ്ങനെ കാണുകയുള്ളൂ, പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോ ഇതാ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയാമോ? യേശു പറയുന്നു, ഈ മൂന്ന് പ്രവർത്തനത്തിൽ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ ദൈവം, അതാണ് എന്റെ പിതാവായ ഏക സത്യം ദൈവം. അപ്പൊ പുറത്തു നോക്കുമ്പോൾ സംഭവം വ്യത്യാസമുണ്ട്. നേരത്തെ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കും? നേരത്തെ നിങ്ങളുടെ തേങ്ങയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഇതാ ഒരു തേങ്ങ കാണാത്ത നാട്ടിൽ നിന്ന് ഒരാൾ വന്നു, നമ്മുടെ നാട്ടിൽ ഒരു വീടിന്റെ മുറ്റത്ത് വന്നു, നേരെ മുകളിലേക്ക് ഇതെന്നാ കായ ചാക്കോച്ച, ഓ ആ പച്ച കളറുള്ള കായ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് തേങ്ങ. ഓക്കെ, അദ്ദേഹത്തിനത് മനസ്സിലായി. വീട്ടിലേക്ക് കയറിയപ്പോ ഇതാ അവിടെ ഒരു അന്നമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ, അവിടെ ഇരുന്നോണ്ട് തേങ്ങയായിരുന്നു. ഇതെന്നെ ചോദിച്ചത്, നോക്കോ ഒരു വെള്ള കളറുള്ള സാധനം ഇട്ട് ചാണ്ടിക്കൊണ്ടിരിക്കുക, ഇതെന്നാണ് അന്നമ്മേ? അവ പറഞ്ഞു വെള്ള കളർ സാധനം ഇട്ട് തേങ്ങ. ശ്രദ്ധിച്ചു. അപ്പോ അകത്തേക്ക് കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടിൽ ഏതാ ശരി, പച്ച കളറുള്ളതാണോ തേങ്ങ അതോ വെള്ള കളറുള്ളതാണോ തേങ്ങ? രണ്ടും ശരിയാ. ഒന്ന് പുറത്തുനിന്ന് നോക്കിയപ്പോ കണ്ടതാ, അതായത് ആ പച്ച കളറുള്ള തൊണ്ടും അതിൻ്റെ ഉള്ളിലെ തേങ്ങാ വെള്ളവും അതിൻ്റെ ഉള്ളിലെ വെള്ള കളറുള്ള തേങ്ങയും കൂടി ചേർന്നപ്പോ ഒരു തേങ്ങ. പക്ഷേ കുറേയും കൂടി ആഴത്തിൽ വളരുന്നു. ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതന്നെ ചിന്തിപ്പിനെന്ന് പറഞ്ഞ് ചിലർ ഉയരത്തിലേക്ക് കയറിയപ്പോ, അകത്തേക്ക് കയറിയപ്പോ അവർ കുറെ കൂടി സത്യം മനസ്സിലായി. ഈ മൂന്ന് കാര്യങ്ങളിൽ ആ തൊണ്ടും തേങ്ങാ വെള്ളവും തേങ്ങയും ഇതില് ഏത് മാത്രമേ ഉള്ളൂ? തേങ്ങ. ആ വെള്ള കളറുള്ള മാത്രമുള്ള തേങ്ങ. അകത്തേക്ക് കയറിയപ്പോ അന്നമ്മ ആന്റി തേങ്ങ ചുരണ്ടും, അപ്പോഴാ പറഞ്ഞത് ഇതാണ് തേങ്ങ. അപ്പൊ ഏതാണ് തേങ്ങ, ഏതാണ് ശരി? ശരിക്കും പറഞ്ഞാൽ ഏതാണ് ശരി, പച്ച കളറുള്ളതാണോ അതോ വെള്ള കളറുള്ളതാണോ? അപ്പോ ആ നിങ്ങൾക്കറിയാം അല്ലെ, വെള്ള കളറുള്ളതാണ് അല്ലെ ആ പച്ച കളറുള്ള തൊണ്ടും അതിൻ്റെ ഉള്ളിലെ തേങ്ങാ വെള്ളവും, പക്ഷെ അതിൻ്റെ ഉള്ളിലെ വെള്ള കളറുള്ള തേങ്ങയാണ് നോക്കിയപ്പോ അതിലെ അകപ്പാടെ ഏക സത്യ തേങ്ങയായ ആ തേങ്ങ, ആ വെള്ള കളർ മാത്രം ശരിയല്ലേ. ബാക്കി മറ്റേന്റെ പേരുന്നതിന്റെ പേര് മടലും, മറ്റേന്റെ പേര് തേങ്ങയാണ് വെള്ളം. മനസ്സിലായോ? ഹല്ലേലൂയ. പക്ഷെ പുറത്ത് നോക്കിയാൽ എല്ലാം ഒരു ഒറ്റ. അപ്പോ നമ്മുടെ നോട്ടം അനുസരിച്ചിരിക്കും എങ്ങനെയാണെന്നുള്ള പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഏകദൈവം അല്ലെങ്കിൽ ഏകദൈവ പ്രവർത്തി എവിടെ നോക്കുമ്പോ ഇതാ നമ്മൾ താഴെ നോക്കുമ്പോ. പക്ഷേ കഥാവ് പറഞ്ഞു, ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കും, ഉയരത്തിലേക്ക് കയറിവ എന്ന് പറഞ്ഞു അല്ലേ. ഇനി നിങ്ങളുടെ വഴിയല്ല, പഴയ നിയമകാലത്ത് ഇതാ നിങ്ങളുടെ വഴിയല്ല എന്റെ വഴികൾ, കാരണം നിങ്ങളുടെ ചിന്തയല്ല എന്റെ ചിന്തകൾ. പക്ഷെ പുതിയ നിയമകാലത്ത് അങ്ങനെയല്ല പറയുന്നത്, മക്കളെ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ എന്ന്. നമ്മൾ ഇതാ ഉയരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്, വീടിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് യേശു പറയുന്നു, ഇതാ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. നമ്മൾ വിശ്വസിക്കണ്ടേ? ഹല്ലേലൂയ. വിശ്വസിക്കണ്ടേ? ഈ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുക, വചനത്തിൽ ക്രിസ്തു പറഞ്ഞ വചനം തൂണാക്കി നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അങ്ങനെ പണ്ട് പിശാചി മനുഷ്യനെ ചതിച്ച ചതിയിലൊന്നും ഇനിപ്പെടേണ്ട. അനേകം മനുഷ്യരെ നമ്മൾക്ക് വിഷമിപ്പിക്കേണ്ടി വരും, കാരണം അവരെല്ലാം പഴയതിൽ അടിസ്ഥാനം ഇടുകയാണ്. ഇനി പഴയതെല്ലാം കഴിഞ്ഞു, ഇതാ സകലത്തെ ദൈവം പുതിയതായി എങ്കിൽ നമുക്ക് ആ പുതിയതിൽ അടിസ്ഥാനം ഇടാം. ആ പഴയ തുരുത്തിയിൽ ഇനി ശേഖരിക്കേണ്ട ആവശ്യമില്ല, ഇനി പുതിയ തുരുത്തിയിൽ പുതിയ സൃഷ്ടിയിൽ നമുക്ക് ശേഖരിക്കാം. ഇനി പരിശോധനവും ആഗ്രഹകർമ്മവും അല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അതിനായി ദൈവം നമ്മൾ ഏവരെയും ഒരുക്കട്ടെ. നമുക്ക് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെയും വ്രണപ്പെടുത്താനല്ല ഇത് പറഞ്ഞു, സത്യം മനസ്സിലാക്കി എല്ലാവരും ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്ന് ദൈവത്തിൽ ഒന്നായി മാറണം. ആ ക്രിസ്തു പറഞ്ഞേ, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നത് പോലെ ഇവർ എന്നിൽ നമ്മിൽ ഒന്നായി. ഇതിനു വേണ്ടി അതൊക്കെ പറയും. ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് അങ്ങനെ അടയ്ക്കാം. Thank you. ഉറക്കാല റിന്തുനു താങ്ക് യു ഫാദർ, താങ്ക് യു. ഭൂമിയിൽ പിശാച് കെട്ടിയിരിക്കുന്ന പല കയറുകളെ കീറി മുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി ദൈവത്തിന് പിശാച് കെട്ടിയിരിക്കുന്ന കയറുകളെ കെട്ടുകളെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായ മനുഷ്യ മനസ്സുകളെ കുരുടാക്കി വെച്ച പിശാചിന്റെ പദ്ധതികളെ ദൈവത്തിന്റെ ആത്മാവ് തകർത്തെറിഞ്ഞു കളയുന്നതിനായ ദൈവത്തിന് സ്വാമി. Holy God, I love you, I love you, I love you. Give you glory. Give you glory. Rutuluri mama. Thank you, Father. Thank you, Daddy. Thank you for thy presence. Kunjungal ellavare angada karangil irikkunnu. Ippolum thodarnnu kettukondirikkunna kunjungal ellavare. Oru vyakti pole thante palayathilekku therinju nashtappettu pogathu. ഇനി പരിച്ഛേദനവുമല്ല അഗ്നിചർമ്മവുമല്ല, ക്രിസ്തുവിനുള്ള പുതിയ സൃഷ്ടി അത്ര കാര്യം. അതിലേക്ക് തിരിയുവാൻ, ദൈവരാജ്യത്തിലെ ആ ദൈവപുത്രനായ പുതിയ സൃഷ്ടിയിലേക്ക് തിരിയുവാൻ ഇവർക്കെല്ലാം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ആരും ആ ലോകത്തിൽ നിൽക്കാൻ അനുവദിക്കാതെ എല്ലാവരും ക്രിസ്തുവിന്റെ അടുക്കൽ എത്തുവാൻ, തുടർന്ന് ആരും അവിടെ കൊണ്ട് അവസാനിക്കാതെ ക്രിസ്തുവിലൂടെ വളർന്ന് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് പിതാവിന്റെ അടുക്കൽ എത്തുവാൻ, ആ ലാഡറിലൂടെ കടന്ന് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുന്നത് പോലെ യേശു പറഞ്ഞതുപോലെ, ഞാനാണ് വഴി, അതിലൂടെ പിതാവിന്റെ അടുക്കൽ എത്തുക. താൻ മുഖാന്തരം ദൈവത്തെ അടുക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ദൈവത്തെ അടുപ്പിക്കുവാൻ ക്രിസ്തു. പ്രിയ നല്ല പിതാവേ, തന്ന വചനങ്ങൾക്കെല്ലാമായി നന്ദിയോടെ ദുഷ്ടതന്ത്രങ്ങളെ പൊട്ടിച്ച് ജനത്തെ അങ്ങയുടെ അടുക്കലെ കൊണ്ടുവരുന്നതിനായി ഈ ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരിലും അങ്ങ് വഞ്ചി മഴയും അയക്കണം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണേ അപ്പാ. അതല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ള സകലാവശ്യങ്ങളുടെ പേരിൽ കൂടിയിരുന്നാണ് ഇവിടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുക, ദുഷ്ടൻ ഇവരുടെ മേൽ ആധിപത്യം എടുക്കാതെ ഞങ്ങളുടെ ആത്മാവ് ഇവരെ വാഴുവാൻ അങ്ങ് ഇവരെ സഹായിച്ചു. ഞങ്ങളുടെ അത്ഭുതകരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വമല്ല ഞങ്ങൾ അങ്ങേക്ക് തരിക. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളോട് ഭൂമിയോട് ഇടപെട്ടല്ലോ. ഹൃദയത്തിലെ പല കെട്ടുകളും എല്ലാം പല പല ദുഷ്ടം കെട്ടിവെച്ച തന്ത്രങ്ങളും എല്ലാം ദൈവം പൊട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ എതിർക്കുന്നവരും ധാരാളം പേരും കാണും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യങ്ങൾ സ്വതന്ത്രമാകും. യേശു പിലാത്തോസിനോട് പറഞ്ഞു, സത്യത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിനെതിരെ ഞാൻ വന്നത്, സത്യ താല്പര്യരായവരോ എന്റെ വാക്ക് കേൾക്കുന്നു. അപ്പോ എല്ലാവരും യേശുവിന്റെ വാക്ക് കേൾക്കത്തില്ല, സത്യതാല്പര്യരായവർ മാത്രമേ കേൾക്കൂ. അന്ന് സഭയിലെ നല്ലൊരു പകുതി സത്യതാല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ യേശുവിനെ ക്രൂശിച്ചു, ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, സത്യതാല്പര്യരായവരും കേൾക്കട്ടെ, അല്ലാത്തവരെ അവരുടെ യജമാൻ എന്താണോ ചെയ്തത്, എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സന്ദേശം നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രയോജനമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ അനേകർ ഇത് ഷെയർ ചെയ്യുന്നതിനൊക്കെ അവിടെ ഇവിടെയൊക്കെ വെട്ടി മുടക്കുകയൊക്കെ ചെയ്യും. ഗ്ലോറി യേശു. യേശുവിനെ പ്രസംഗവേദിയിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോയി തള്ളി മലയിൽ നിന്ന് ഉന്തി താഴെയിടാനൊക്കെ ശ്രമിച്ചു. വ്യക്തിത്വങ്ങളുണ്ട്, ഹല്ലേലൂയ. കാരണം ഇനി നീ പ്രസംഗിക്കരുത്. അതേപോലെ പലതും പലയിടത്തൊക്കെ നടക്കും. ഇതൊക്കെ ഈ യാത്രയിലുള്ളതാണ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത് രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പാപത്തോട് പോരാടുന്നത് നമ്മളെപ്പോഴും പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുവാൻ തക്ക വേണം. എപ്പോഴും തയ്യാറായിരിക്കുക. സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നതല്ലേ. ഹല്ലേലൂയ. ഇതാ ഈ വർഷം കഴിഞ്ഞു പോവുക. ഇനി ഇതാ കർത്താവിന്റെ വരവ് അതിവേഗമാണ്. അതിനുമുമ്പ് വലിയ പരീക്ഷ ജയിക്കുവാനൊക്കെ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ദൈവം നിങ്ങൾ അതിനെല്ലാം സഹായിക്കട്ടെ. എല്ലാ ആശംസകളും. പ്രൈസ് ദ ലോർഡ്.